والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. آمين يا رب العالمين. ستشهد يا سيدنا الله سبحانه وتعالى നമ്മെ സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഏകനാക്കുക, തൗഹീദ് പൂർത്തീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല വഇന്ന ഫിൽ ജസദി മുഗ്ഗ إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله. നിങ്ങൾ അറിയുക, ശരീരത്തിൽ ഒരു ഉറച്ച കഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാകും. അത് ഫസാദായാലോ ശരീരം മുഴുവൻ ഫസാദാവുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു, അല വഹിയൽ ഖൽബ്, നിങ്ങൾ അറിയുക അതാണ് ഖൽബ് എന്ന്. ഖൽബാണ് ഈമാനിന്റെയും തഖ്വയുടെയും തൗഹീദിന്റെയും എല്ലാം സ്ഥാനം. ഇബാദത്തുകൾ നാം ശാരീരികമായി ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, അതുപോലെ തന്നെ ഖൽബിയായിട്ടുള്ള ഇബാദത്തുകളുമുണ്ട്. ഖൽബിയായിട്ടുള്ള ഇബാദത്തുകളാണ് അസ്ല് എന്നുള്ളത്, അഥവാ നമ്മുടെ തൗഹീദും നമ്മുടെ ഈമാനും എല്ലാം. കാരണം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുന്നത് ആദ്യത്തെ വിചാരണ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓരോരുത്തരുടെയും ഖൽബിന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളെ പരിഗണിക്കുന്നത്. ഓരോരുത്തരുടെ നിയ്യത്ത് എന്തായിരുന്നു ഓരോ കർമ്മവും ചെയ്യുമ്പോൾ എന്ന് നോക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത്. ഇവിടെ ഖൽബ്, ഓരോ മനുഷ്യന്റെയും ഖൽബ്, പ്രധാനമായും പണ്ഡിതന്മാർ ഖൽബിനെ മൂന്ന് ഇനങ്ങളായി തിരിച്ചത് കാണാം. മൂന്നിനങ്ങളായിട്ട് വേർതിരിച്ചത് കാണാം. ഖൽബിനെ മൂന്നിനങ്ങളായിട്ട് വേർതിരിച്ചത് കാണാം. ഒന്ന്, ഖൽബുൻ സഹീഹുൻ, സഹീഹായ ആരോഗ്യമുള്ള ഖൽബ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഈമാൻ കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിലുള്ള റജാവും ഖൗഫും തവക്കുലും കൊണ്ട് അള്ളാഹുവിന്റെ നൂറ് ഖൽബിൽ നിറഞ്ഞിട്ടുള്ള ഖൽബ്. അതിന്റെ നേരെ എതിരാണ് ഖൽബ് മയ്യിത്ത്, മയ്യിത്തായ ഖൽബ്, അള്ളാഹുവിനെ കുറിച്ച് യാതൊരു ദിക്റുമില്ലാത്ത ചിന്തയുമില്ലാത്ത കുഫാറുകളുടെ ഖൽബ്. അതിനിടയിൽ ഖൽബുൽ മരിയും, രോഗം ബാധിച്ച ഖൽബുണ്ടാകും. ആ രോഗം ചെറിയ നിലക്കാണെങ്കിൽ അത് ഈമാനിന്റെ ഒരു ദുർബല എന്നുള്ള നിലക്ക് ഉണ്ടാകുന്ന മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവും. ആ രോഗം കടുത്തു കഴിഞ്ഞാൽ നിഫാഖിന്റെ അവസ്ഥയിലേക്കും പിന്നീട് അത് കുഫറിലേക്കും എല്ലാം എത്തുന്ന അവസ്ഥയുണ്ടാവും. ഇൻഷാഅല്ലാഹ് ഖൽബ് നേരാവണ്ണമാവുക എന്നുള്ളത്, എന്നാൽ മാത്രമേ നമ്മുടെ ഈമാൻ നേരാവണ്ണം നിലകൊള്ളുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു, ഒരു അടിമയുടെയും ഈമാൻ നേരെയാവുകയില്ല അവന്റെ ഖൽബ് നേരെയാകാതെ, അവന്റെ ഖൽബ് നേരെ ചൊവ്വേ ആകാതെ. അപ്പോ ഖൽബ് നേരെ ചൊവ്വാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ടും അള്ളാഹുവിനോടുള്ള അനുസരണം കൊണ്ടും മാസത്തിനോടുള്ള വെറുപ്പ് കൊണ്ടും എല്ലാം ഒഴിഞ്ഞു നിൽക്കുക, അതാണ് ഖൽബ് നേരെയാവുക എന്ന് പറഞ്ഞാൽ. നാളെ പരലോകത്ത് ഉപകാരപ്പെടുക ഏറ്റവും നല്ല ശുദ്ധമായ ഖൽബോടുകൂടി വരുന്ന ആളുകൾക്കാണ്. അല്ലാഹു തആല പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് സന്താനങ്ങളോ വരെ സമ്പത്തോ ഉപകരിക്കില്ല, സലീമായ ഖൽബ് കൊണ്ട് വന്നവനല്ലാതെ പറഞ്ഞു ഉപകരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ വന്ന ഒരു ലഫ്ള്, വസ്അലുക ഖൽബൻ സലീമ. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുകയാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം ഇത് എഴുതിയ മുഅല്ലിഫ് റഹ്മഹുള്ള സുലൈമാൻ ഇബ്നു സഹ്മാൻ, അദ്ദേഹം ജനിച്ചത് ഹിജ്റ 1266 അദ്ദേഹം പിന്നെ ഇന്ന് സൗദി അറേബ്യ എന്ന് അറിയപ്പെടുന്നതിലെ അബഹ എന്ന പ്രദേശത്ത് സഫ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പ സഹ്മാൻ റഹ്മഹുള്ള വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ ഇഖ്വാക്കുകയും ബാക്കിയുള്ള ആദ്യ തലത്തിലുള്ള കിതാബുകൾ പഠിക്കുകയും ചെയ്തു. പിന്നീട് ഉപ്പ റിയാദിലേക്ക് താമസം മാറുകയും അന്ന് പ്രശസ്തരായിരുന്ന രണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയാണ് അദ്ദേഹം, ഫത്ഹുൽ മജീദ് എന്ന പ്രശസ്തമായ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം എഴുതിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ റഹ്മഹുള്ളയുടെയും കീഴിൽ പഠിച്ചു. അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരുടെ അടുക്കലും പഠിച്ചു. ഹിജ്റ 1331 അദ്ദേഹത്തിന് രോഗം ബാധിച്ച് കാഴ്ച നഷ്ടപ്പെടുകയും ചികിത്സിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല, കാഴ്ച നഷ്ടപ്പെട്ടു. വീണ്ടും അദ്ദേഹത്തിന്റെ പഠനത്തിലും എഴുത്തിലുമായി ജീവിതം കഴിച്ചുകൂട്ടി ഒരുപാട് കിതാബുകൾ എഴുതി, പ്രത്യേകിച്ചും നുഗമുകൾ, കവിതകൾ, അഥവാ ഓരോ വിഷയങ്ങളും അത് കവിതകളാക്കി എഴുതുക വളരെ കഴിവുള്ള ആളുകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അറബി ഭാഷയിലും വിഷയത്തിലും എല്ലാം കഴിവുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ്, പഠിക്കാനുള്ള എളുപ്പത്തിനെല്ലാം വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് അഖീദത്തു സ്ഥലം, അഖീദത്തു സുന്നയുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില കിതാബുകളാണ് ഇയാഉ ശാരിഖ്, വൽഹദിയത്തു സുന്നിയ്യ, വതബ്രിയത്തു ശൈഖൈൻ, മൻഹജു അഹ്ലിൽ ഹഖ് വൽഇത്തിബാ, ഇർശാദു ത്വാലിബ്, വസവായഫുൽ മുർസല. അങ്ങനെ ഒരുപാട് കിതാബുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒരുപാട് നോവലുകളും. അങ്ങനെ ഹിജ്റ 1349 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം എഴുതിയ ഒരു നവം, അലാമാത്തു സിഹ്ഹത്തിൽ ഖൽബ്, ഖൽബിന്റെ ആരോഗ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്ന നവമാണ് നാം നോക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. നമ്മൾ ബാഹ്യമായ ആളുകളുടെ മുമ്പിൽ എന്ത് രൂപത്തിലാണ്, എന്ത് വേഷത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ആളുകൾ നമ്മെ എങ്ങനെ മനസ്സിലാക്കുന്നു, ആളുകളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ ഖൽബിൽ എത്രത്തോളം ഇഖ്ലാസ് ഉണ്ട്, നമ്മുടെ നിയ്യത്ത് എത്രത്തോളം നല്ല നിയ്യത്താണ് എന്നീ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ വിചാരണ ചെയ്യുന്നത്. ഹസൻ ബസ്റ റഹ്മഹുള്ള എല്ലാം പറഞ്ഞത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളിൽ ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹുൽ ഖൽബ്, ഖൽബ് നന്നാവുക എന്നുള്ളതാണ്. സഹാബാക്കളുടെ പ്രത്യേകത അതായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരായ താബിഈങ്ങളോടും താബിഈങ്ങളായിട്ടുള്ള ശിഷ്യന്മാരോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ സഹാബാക്കളേക്കാൾ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷെ നിങ്ങളെക്കാൾ ഉത്തമർ സഹാബാക്കളായിരുന്നു. അപ്പൊ എന്താണ് അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ, അവരായിരുന്നു നിങ്ങളെക്കാൾ ദുനിയാവിനോട് വിദഗ്ധിയും പരലോകത്തിനോട് താല്പര്യവും ഉണ്ടായിരുന്നവർ, അഥവാ കൽബ് ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചിരുന്നവർ, ഇസ്തിഖാമത്ത് ഉണ്ടായിരുന്നവർ അവരായിരുന്നു എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈ ഇതിൽ പറയുന്ന വിഷയങ്ങൾ, ലക്ഷണങ്ങൾ, അത് നമ്മളിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതുപോലെ തന്നെ അതില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം നമ്മൾ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുകയും വേണം. ഇത് തുടങ്ങുന്നത് അലാമത്തു സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുള്ള, അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ആയത്ത് കൊടുത്തിട്ടാണ്, സൂറത്തുൽ ആറാഫിലെ 43 ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹ് സ്വർഗപ്രവേശനം ലഭിച്ച അടിമകൾ പറയുന്ന വാക്കാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്തുതി. എങ്ങനെയുള്ള അല്ലാഹു, അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഇതിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ച, സ്വർഗത്തിലേക്കും ദീനിലേക്കും ഹിദായത്തിലേക്കും വഴി കാണിച്ച, ആ വഴികാണിക്കലില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പിന്നെ ഇവിടെ എത്തില്ലായിരുന്നു, ഈ നേർമാർഗത്തിലേക്ക് എത്തില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ നിഅമത്താണ് ഹിദായത്ത് എന്നുള്ളത്.
അതിന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആദ്യം സ്തുതിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഇത് എഴുതി തുടങ്ങുന്നത് തന്നെ ഈ ആയത്ത് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഷെയ്ഖ് പറയാണ്, അമ്മ ബഅദു ഫഖദ് ഇഷ്തമലത് ഹാദിഹിൽ മംദൂമതു അലാ സിത്തതി മശാഹിദ്. ഈ കവിതയിൽ ആറ് അവസ്ഥകളെ പറ്റിയിട്ടാണ് പറയുന്നത്. കൽബിന്റെ ലക്ഷണങ്ങളിൽ അഥവാ സിഹത്ത്, കൽബിന്റെ സിഹത്ത് മനസ്സിലാക്കുന്നതിൽ ആറ് അവസ്ഥകളെ പറ്റിയിട്ടാണ് പ്രധാനമായും പറയുന്നത്. ذكرها العلامه ابن القيم رحمه الله في اغاثه اللسان ആറ് കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കിതാബാണ് ഇഗാഥത്തുൽ അഹ്സാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ചും അതുപോലെ സംഗീതത്തിന്റെ അപകടം, അതുപോലെ സലാഫുൽ ഖുബാൽ കോപിച്ചിട്ട് സലാത്ത് ചൊല്ലുന്നതിന്റെ വിധി, അതുപോലെ വേറെയും ഒരുപാട് കൽബുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകൾ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു കിതാബാണ് ഇഗാഥത്തുൽ അഹ്സാൻ. ആ കിതാബിൽ സൂചിപ്പിച്ചിട്ടുള്ള ഫി അലാമത്തി സിഹ്ഹത്തിൽ ഖൽബ്, കൽബിന്റെ സിഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല സൂചിപ്പിച്ചിട്ടുള്ള ആറ് കാര്യങ്ങളെയാണ് ഈ നബുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വഖത്തബ്തു മാ ദക്കറഹു ശൈഖു ബിദിക്രി മാ അലൈഹി അഹ്ലുസ് സുന്നതി വൽ ജമാഅ മിനൽ ഇഅ്തിഖാദ്. അതിനോടൊപ്പം അഹ്ലുസ് സുന്നതി വൽ ജമാഅത്തിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുല്ല സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇതിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ല സൂചിപ്പിച്ചിട്ടുള്ള ആറ് മശാഹിദുകൾ, ആറ് അവസ്ഥകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ അഹ്ലുൽ സുന്നത്തിന്റെ അഖീദയും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് ഷെയ്ഖ് പറയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അഹ്ലുൽ സുന്നത്തിന്റെ അഖീദ പ്രത്യേകം പരാമർശിക്കാനുള്ള കാരണം? ഒരിക്കലും സഹീഹായ അഖീദ ഇല്ലാതെ സലീമായ കൽബ് ഉണ്ടാവുകയില്ല. കൽബ് നന്നാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? സഹീഹായ അഖീദ വേണം. അതുകൊണ്ട് തന്നെ അത് പരാമർശിക്കാതെ ഒരിക്കലും എന്തുണ്ടാകാൻ പറ്റൂല, സലീമായ കൽബ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അത്
കൊടുത്തിട്ടുള്ളത്. അപ്പോ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല സ്തുതിച്ചും ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാ തൗഫീഖും നൽകുന്നത്, എല്ലാ ഫളും അള്ളാഹു നിന്നാണ്, അള്ളാഹു തആല പറഞ്ഞതാണ്. ولولا فضل الله عليكم ورحمته
ما زكى منكم من احد ابدا ولكن الله يزكي من يشاء. അള്ളാഹുവിന്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും എന്താകില്ല, നന്നാകില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുദ്ദേശിക്കുന്നവരെ നന്നാക്കുന്നു, അവരുദ്ദേശിക്കുന്നവരെ നന്നാക്കുന്നു. ഷെയ്ഖ് നബുമിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഒരു രണ്ട് ബൈറ്റ്, ഒരു കുറച്ച് ബൈറ്റുകൾ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ വിശദീകരണം വെച്ച് പറയാം. ബിഹംദില്ലാഹി നബ്ദഉ ഫിൽ മഖാലി വദിക്രില്ലാഹി ഫീ കുല്ലിൽ ഫിആലി فذكر الله يجلو كل هم عن القلب السليم على التوالي. شيخ ആദ്യം പറയുന്ന ബൈറ്റുകൾ ബിഹംദില്ലാഹ് നബ്ദഉ ഫിൽ മഖാലി, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് എഴുത്ത് നാം ആരംഭിക്കുന്നത്. നമുക്കറിയാം ഏത് കാര്യവും തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്തുതിക്കുക, അല്ലാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആദ്യത്തിൽ ആയത്ത് കൊടുത്തതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു കാര്യവും, ഒരു തിന്മ തടയാനോ ഒരു നന്മ കൊണ്ടുവരാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, ഹംദ് ചെയ്യുന്ന ആളുകളായിട്ടാണ് പറയുന്നത്. വദിക്രില്ലാഹി ഫീ കുല്ലിൽ ഫിആലി, എല്ലാ അവസ്ഥയിലും എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്റോട് കൂടിയുമാണ് നാം ഇത് ആരംഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ദിക്ർ ചെയ്യുക എന്നുള്ളത് വളരെ ഉന്നതമായ കർമ്മമാണ്, വളരെ ഉന്നതമായ കർമ്മം. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഹൈറായത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ദിക്റാണ്. അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവാനാണ് ഓരോ കർമ്മങ്ങളുടെയും ലക്ഷ്യം. ഇപ്പൊ നിസ്കാരത്തെ പറ്റിയും നോമ്പിനെ പറ്റിയും ഹജ്ജിനെ പറ്റിയും എല്ലാം പറയുന്നിടത്ത് അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഷെയ്ഖ് തുടങ്ങിയത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഹംദ് പറഞ്ഞു, അതുപോലെ തന്നെ രണ്ട് ദിക്ർ പറഞ്ഞു. ഹംദും ദിക്റും, അല്ലെങ്കിൽ ഹംദി എന്ന് പറയുമ്പോൾ ശുക്റും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, നന്ദി കാണിക്കുക എന്നുള്ളത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ഹംദും ദിക്റും, ശുക്റും ദിക്റും, ഈ രണ്ട് കാര്യങ്ങൾ, ഇതാണ് ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ്, ദിക്ർ വശുക്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ച ഉപദേശത്തിൽ നമുക്ക് കാണാം, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ലാ തദ്അന്ന ഫീ ദുബ്രി കുല്ലി സലാത്തിൻ എല്ലാ നമസ്കാരത്തിന്റെ അവസാനത്തിൽ നീ ഒഴിവാക്കരുത്. അള്ളാഹുവേ, നിന്നെ ദിക്ര ചെയ്യാനും നിന്നെ ശുക്ർ ചെയ്യാനും നിന്നെ ഓർക്കാനും നിന്നെ നന്ദി കാണിക്കാനും അതുപോലെ തന്നെ നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ എന്ന് ചോദിച്ചു കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രണ്ട് കാര്യങ്ങളെയും ഒരുമിച്ച് കൊണ്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഫദ്കുറൂനി അദ്കുർക്കും വശ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, എന്നോട് നിങ്ങൾ കുഫർ കാണിക്കുന്നവരാകരുത്. അതായത് ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള എല്ലാ മഅരിഫത്തും, അള്ളാഹുവിന്റെ അസ്മാവു സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ അഫ്ആലുകളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓരോ അറിവും ദിക്റിൽ ഉൾക്കൊണ്ടു. അതാണ് തൗഹീദിന്റെ ഇൽമിയായിട്ടുള്ള വശം എന്ന് പറയും. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമാണ് ഉണ്ടാകേണ്ടത്. സൂറത്തു ത്വലാഖിന്റെ അവസാനത്തിൽ അള്ളാഹു തആല പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതി ومن الارض مثلهن يتنزل الامر بينهن لتعلموا ان الله على كل شيء قدير وان الله قد احاط بكل شيء علما. الله سبحانه وتعالى ഏഴാകാശങ്ങളെയും ഏഴ് ഭൂമികളെയും സൃഷ്ടിച്ചവനാണ്. അതിനിടയിൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ് നടപ്പിലാകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുപോലെ അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അപ്പൊ എന്തിനാണ് അല്ലാഹു തആല സൃഷ്ടിപ്പ് നടത്തിയത്? നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ അറിയാൻ, ലിതഅലമു. അതാണ് ഇൽമിയായ വിഷയം ദിക്ർ എന്ന് പറയുന്നത്. ശുക്ർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ട് തന്നെയില്ല. അത് അമലിയായിട്ടുള്ള വശമാണ്, നമ്മൾ അമലി ചെയ്യേണ്ട വശമാണ്. തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളാണ്, ഇൽമിയായിട്ടുള്ള വശവും അമലിയായിട്ടുള്ള വശവും. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് ആരംഭിക്കുന്നത് തന്നെ. എന്നിട്ട് പറഞ്ഞു, ഫദിക്റുല്ലാഹി യജ്ലൂകു ലഹമ്മിൻ അനിൽ ഖൽബി സലീമി അലാ തവാലി. അല്ലാഹു സുബ്ഹാനഹു വതആല ദിക്ര് ചെയ്യുക എന്നുള്ളത് എല്ലാവിധ ടെൻഷനുകളെയും എല്ലാവിധ അസ്വസ്ഥതകളെയും ഒഴിവാക്കും. ഒരു സലീമായ ഖൽബിൽ നിന്ന്, സ്ഥിരമായി അല്ലാഹുവിനെ ദിക്ര് ചെയ്യുന്നവൻ സലീമായ ഖൽബിനുടമയായിരിക്കും. അവന് മറ്റുള്ള അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളിൽ നിന്നെല്ലാം അത് ഒഴിവാക്കും. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്തിനുണ്ടാക്കും? സലീമായ ഖൽബ് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും എല്ലാ സമയത്തും. അത് അലത്തവാലി നിലനിൽക്കുന്ന ഏത് സമയത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ദിക്ര് ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ, നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ പാടില്ല. അള്ളാഹു തആല പറഞ്ഞില്ലേ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൽ നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊജ وعلى جنوبهم. ആകാശഭൂമികളെ സൃഷ്ടിപ്പിനെ കുറിച്ചും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ചും എല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ളവർക്ക്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നവർ, അവരെന്താണ് നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് ഇതിനെ കുറിച്ച് ഉറ്റ ആലോചിക്കാത്തവന് നാശമെന്ന്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് കാണാം, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കുമായിരുന്നു, അല്ലാഹുവിനെ ഓർക്കുമായിരുന്നു. നമ്മുടെ നമ്മൾ എത്രത്തോളമാണ് അല്ലാഹുവിനെ കുറിച്ച് ദിക്റുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൽബിന് ഏറ്റവും വലിയ കൽബ് സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റിന് വേണ്ടിയിട്ടാണ്. അത് ഇല്ലാത്തൊരു സമയം വരുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇബ്നു തൈമിയ റഹ്മഹുള്ളാഹ് പറഞ്ഞ കാണാം, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ര് കൽബിന് എങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മത്സ്യത്തിന് വെള്ളം എത്രയാണ് ആവശ്യം അതുപോലെയാണ്. മത്സ്യത്തിന് വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് എന്തുണ്ടാവും? അത് ആകാശ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കൽബിന്റെ സലീം എന്നുള്ള അവസ്ഥയിൽ നാം എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ. അള്ളാഹുവിനെ കുറിച്ച് ദിക്ര്, ഞാൻ പറഞ്ഞത് കൽബ് കൊണ്ടുള്ള ദിക്ര് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഉണ്ടാവും, എല്ലാ സമയത്തും ഉണ്ടാവും. അത് നഷ്ടപ്പെടുന്ന സമയം ഉണ്ടാവില്ല. അവൻ ഭാര്യയുടെ മക്കളുടെ ഒപ്പം കുട്ടികളുടെ ഒപ്പം കളിക്കുകയാണെങ്കിലും അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുള്ളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ അവൻ സ്വന്തം ഭാര്യയുമായി കിണചേരുന്ന സമയത്താണെങ്കിലും അള്ളാഹു എനിക്ക് അമച്ചു തന്നല്ലോ, ബാക്കി ഒരുപാട് ആളുകൾക്ക് അത് ലഭിച്ചിട്ടില്ല, എനിക്കത് അള്ളാഹു തആല നൽകിയല്ലോ എന്നുള്ള ഒരു ദിക്ർ. ഏത് സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ദിക്റിൽ നിന്ന് അവൻ ഒഴിവാകില്ല, അള്ളാഹുവിന്റെ ചിന്ത എപ്പോഴും അവനുണ്ടാകും.
അപ്പൊ അങ്ങനെയുള്ള ഒരുത്തന്റെ കൽബിൽ മറ്റുള്ള ടെൻഷനോ പേടിയോ ദുര്യാവിലെ അവൻ എന്ത് ദുര്യാവിലെ അവൻ ചെയ്തിട്ട് വന്നാലും എന്ത് പ്രശ്നം അവന്റെ മുമ്പിൽ വന്നാലും അതവനൊരു വിഷയമാവില്ല. അതാണ് പറഞ്ഞത് എല്ലാ ഹമ്മും ഒഴിവാക്കും അള്ളാഹുവിനെ കുറിച്ച് ലഭിക്കും. എന്നിട്ട് ഷെയ്ഖ് റഹ്മഹുല്ലാ തുടരുകയാണ്, فن القلب السليم اذا تزكى علامات هنالك للكمال علامات لصحه علامات لصحه كل قلب سليم عن مداخله الضلال علامات ذكرنا بكل نثر عن الاعلام واضحه المنال ولكني نظمت لها نظاما نظاما به ارجو التنافس في الفضائل مع الاقرار بالتقصير فيها وذكر للعقيده في المثالي. അടുത്ത കുറച്ച് ബൈറ്റുകളാണ് ഷെയ്ഖ് പറയുന്ന വിഷയം തുടങ്ങുകയാണ്. ഷെയ്ഖ് വിഷയം നമ്മുടെ ഏത് വിഷയത്തിലാണോ അമീൻ നവബ് രചിച്ചിട്ടുള്ളത് അതിന്റെ കാരണവും അതിന്റെ വിഷയങ്ങളിലേക്കും പ്രവേശിക്കുകയാണ്. ഫനിൽ ഖൽബി സലീം ഇദാ തസക്ക, ഒരു സലീമായ ഖൽബ്, ഒരു വക്രതയില്ലാത്ത ഋജുവായിട്ടുള്ള ഖൽബ്, അത് നന്നായി കഴിഞ്ഞാൽ, അത് ഏറ്റവും നല്ല അവസ്ഥയിലായി കഴിഞ്ഞാൽ, അലാമാത്തുൻ ഹുനാലിക ലിൽ കമാലി, അതിന്റെ പൂർണ്ണത എത്തി എന്നതിന്റെ പേരിൽ അതിന് ചില ലക്ഷണങ്ങൾ ഉണ്ടാവും, അതിന് ചില അടയാളങ്ങൾ ഉണ്ടാവും. അതായത് ഒരാൾക്ക് എന്ത് പറയാൻ പറ്റൂല, ഞാൻ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ നന്നായിട്ടുണ്ട് എന്നുള്ളതിൽ സ്വയം പറയുന്നത് ശരിയായ കാര്യമല്ല. അല്ലാഹു തആല പറഞ്ഞതാണ് ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖ, നിങ്ങൾ സ്വന്തത്തിൽ നിങ്ങൾ എന്ത് പറയണ്ട, ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ നല്ല ആളാണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു നടക്കണ്ട. അള്ളാഹുവിനറിയാം ആരാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, കൽബ് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ചില അടയാളങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഷെയ്ഖ് പറയുന്നത് കൽബ് നന്നായി കഴിഞ്ഞാൽ അതിന് ചില അടയാളങ്ങൾ ഉണ്ടാകും, ആ അടയാളങ്ങളിലൂടെ അതറിയാൻ പറ്റും. എങ്ങനെയാണ് കൽബ് നന്നാവുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് കൽബിന്റെ സലാമത്തി എന്ന് പറഞ്ഞാൽ. ഒന്ന്, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും കൽബ് ശുദ്ധിയാവുക, തഹ്ലിയ എന്ന് പറയും, വൃത്തികെട്ട ചിന്തകളിൽ നിന്ന്, വൃത്തികെട്ട രോഗങ്ങൾ, അസൂയ, അതുപോലെ പക, ഹഖദ്, ഹസദ്, അതുപോലെ വൃത്തികെട്ട ഷഹവത്തുകൾ, മഅസിയത്തിനോടുള്ള ഹുബ്ബ്, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന്, ബിദഅത്തിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, അതുപോലെ എല്ലാവിധ ശുഭത്തുകളിൽ നിന്നും ഷഹവത്തുകളിൽ നിന്നും ഒഴിവാകുക, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അതിന് പകരമായിട്ട് നല്ല കാര്യങ്ങളെ കൊണ്ട്, ഈമാനോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനോടുള്ള ഹുബ്ബ് കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് കൽബ് നന്നാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറുമൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. അല്ലാഹുവേ, ഞങ്ങളുടെ നഫ്സിന് നീ തഖ്വ നൽകണം, അല്ലെങ്കിൽ എന്റെ നഫ്സിന് തഖ്വ നൽകണം. അതുപോലെ തന്നെ നീയാണ് ഏറ്റവും നല്ല രീതിയിൽ നന്നാക്കുന്നവൻ, നീയാണ് അതിന്റെ രക്ഷാധികാരി എന്ന് ദുആ ചെയ്യാറുണ്ട്. കൽബ് നന്നാവാനുള്ള ഒരു ദുആ എന്ന് ഷെയ്ഖ് പറഞ്ഞു. അലാമാത്തിൻ ലിസിഹതി കുല്ലി ഖൽബിൻ സലീമിൻ അൻ മുദാഖലത്തി ദലാലി. അപ്പൊ സലീമായ കൽബിന് ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് സലീമായ കൽബ് എന്ന് പറയാ? സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ അൻ അൻ മുദാഖലത്തി ദലാലി, ദലാലത്തുകൾ കേറുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. വലാലത്തായിട്ടുള്ള നാം നേരത്തെ സൂചിപ്പിച്ച ശുഭത്തുകളും ശേവത്തുകളും കേറാതെ കൽബ് ശുദ്ധിയാവുക എന്നുള്ളതാണ് സലീമായ കൽബ് കൊണ്ടുള്ള ഉദ്ദേശം. കൽബ് ശുദ്ധിയാവുക എന്നുള്ളത് അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയും. എന്നിട്ട് പറയാണ് ഷെയ്ഖ്, അലാമാത്തുൻ ദുക്കിർ നബി കുല്ലി നസ്രിൻ അനി അനില അലാമി വാളിഹത്തൽ മനാലി. ഈ ലക്ഷണങ്ങൾ, ഈ പറയുന്ന ലക്ഷണങ്ങൾ മുൻഗാമികളായിട്ടുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുള്ള വളരെ വ്യക്തമായി നമുക്ക് എടുക്കാവുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അഥവാ ഷെയ്ഖ് സ്വന്തമായിട്ടൊന്നുമല്ല എഴുതുന്നത്, മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള രചിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുകയാണെന്ന് പറഞ്ഞു. ഷെയ്ഖ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ വിഷയമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്നുള്ള കിതാബിൽ ഒരു ഓരോ ഫസ്ലുകളുണ്ട്, അതിൽ പത്താമത്തെ ഫസ്ലാണിത്, ഈ കൽബിന്റെ സിഹത്തിന്റെ ലക്ഷണങ്ങൾ, അതിൽ നിന്ന് എടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ മുൻഗാമികളായ പണ്ഡിതന്മാർ എഴുതിയതിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത് എന്ന് ഷെയ്ഖ് പറയാണ്. വലാക്കിന്നി, പക്ഷെ ഞാൻ നവംതു ലഹ നിവാമൻ, ഞാനൊരു കവിതയാക്കിയിട്ടുണ്ട്. ബിഹി അർജു തലാഫുസ ബിഹിൽ ഫിൽ ഫവാലി, ഇതിന്റെ ഫവലുകൾ, ഈ നേട്ടം നേടിയെടുക്കാൻ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട്, അതിനൊന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഉലമാക്കൽ കിതാബുകൾ ഗദ്യ രൂപത്തിലും ഉണ്ടാകും, അതിനെ പദ്യ രൂപത്തിലുമാക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് ഹിഫ്വാക്കാൻ, അതുപോലെ അറബി ഭാഷയിലെ കൂടുതൽ ഒരു താല്പര്യം ഉണ്ടാക്കാൻ, അതിൽ കൂടുതൽ കഴിവുണ്ടാക്കാൻ, അങ്ങനെയെല്ലാം വേണ്ടി ഏത് വിഷയത്തിലും ഒരുപാട് വിഷയങ്ങൾ പണ്ഡിതന്മാർ എന്ത് ചെയ്യാറുണ്ട്? നവമാക്കിക്കൊണ്ട് കവിതയാക്കി എഴുതാറുണ്ട്. അതിനോട് താല്പര്യം ഉണ്ടാകാനും അത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും. എന്ന് ചെയ്യുക പറഞ്ഞു അതിൽ കുറവുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. എഴുതുന്നത് എങ്ങനെയാണ്? അതിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നതിനോടൊപ്പമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം വദിക്കിരിയിൽ അഖീദത്തി ഫിൽ മഖാലി, ഇതിൽ അഹ്ലു സുന്നയുടെ അല്ലെങ്കിൽ അഖീദത്തു സലഫ് അത് എന്തൊക്കെയാണ് എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് തന്റെ കുറവ് അവിടെ വ്യക്തമാക്കുക. ഒരു മനുഷ്യന് ഏറ്റവും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് തഖ്സീർ. എത്ര ചെയ്താലും എത്ര മുന്നിലേക്ക് എത്തിയാലും ഞാൻ കുറവുള്ളവനാണ്, ഞാൻ ഒന്നും ആയിട്ടില്ല, അള്ളാഹുവിലേക്ക് ചെയ്യേണ്ടടുത്തൊന്നും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുറവുകൾ സംഭവിക്കുന്നുണ്ട്, ഞാൻ പൂർണ്ണനാണ് എന്ന് ഒരാൾക്കും വിചാരിക്കാൻ പാടില്ല. അതൊരു മുഅ്മിന് ചോദിച്ചതല്ല. ഇബ്നു ഹസൻ ബസ്രി റഹ്മഹുള്ള പറഞ്ഞത് കാണാം, ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വശഫഖത വ ഇന്നൽ മുനാഫിഖ ജമഅ ഇസാഅത വഅമ്ന. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ നല്ല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ അവന് പേടിയുണ്ടാവും നമ്മളെ സ്വീകരിക്കുകയോ കുറവ് സംഭവിച്ചിട്ടുണ്ടാവുകയോ. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ തെറ്റുകളെ ചെയ്യുള്ളൂ, പക്ഷെ അവൻ എന്തുണ്ടാവൂല? പേടി ഉണ്ടാവൂല, നിർഭയത്വമായിരിക്കും, ഒരു കുഴപ്പമില്ല എല്ലാം ശരിയാണ് എന്നുള്ള നിലക്കായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഷെയ്ഖ് ഇത് എഴുതുന്നത് മുൻകാലക്കാരായ പണ്ഡിതന്മാർ എഴുതിയതിൽ നിന്നാണ്. സിഹത്തെ ഖൽബിന്റെ സിഹത്തിന്റെ ലക്ഷണങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അഖീദയെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുക. എന്ന് ഷെയ്ഖ് പറയുകയാണ്, علامه صحه للقلب ذكر لذي العرش المقدس ذي الجلال وخدمه ربنا في كل حال بلا عجز هنالك او ملال ولا يئنس بغير الله ترا سوى من قد يدل الى المعالي ويذكر ربه سرا وجهرا ويدمن ذكره في كل حال. شيخ ഒന്നാമത്തെ കാര്യം പറയാം. ഒന്നാമത്തെ ലക്ഷണം അഥവാ സലീമായ ഖൽബിന്റെ അലാമത്തുകളിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ധാരാളമായി ഓർക്കുന്നവനായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തുന്നവനായിരിക്കും. അള്ളാഹു തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അതുപോലെ തന്നെ പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വജ്റൻ അസീമ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അള്ളാഹു തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പാപമോചനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ അമലുകൾ ഏറ്റവും ഉത്തമമായത്, നിങ്ങളുടെ ദറജ വർദ്ധിപ്പിക്കുന്നത്, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുകയും പരസ്പരം യുദ്ധം ചെയ്യുന്നതിനേക്കാൾ എല്ലാം ഉത്തമമായിട്ടുള്ള കർമ്മം ദിക്റുള്ളാഹ്, അള്ളാഹുവിനെ ഓർക്കുക എന്നത്. അള്ളാഹുവിന്റെ ഓർമ്മ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുക. ഇറാഫത്തുൽ അഹ്ഫാനിൽ ഇബ്നു ഖയ്യിം റഹ്മഹുള്ളാഹി ഈ വിഷയം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വമിൻ അലാമാതി സിഹ്ഹത്തിൽ ഖൽബ് അല്ലാ യഫ്തിറു അൻ ദിക്രി റബ്ബിഹി വലാ യസ്അമു മിൻ ഖിദ്മതിഹി വലാ യഅനസു ബിഗൈരിഹി ഇല്ലാ ബിമൻ യദുല്ലുഹു അലൈഹി വയദക്കിറുഹു ബിഹി വയദക്കിറുഹു ബിഹാദൽ അംർ. അതായത് ഈ കവിതയിൽ പറഞ്ഞ കാര്യം തന്നെ, അള്ളാഹുവിനെ ഖൽബിന്റെ സിഹ്ഹത്തിന്റെ അലാമത്തുകൾ പെട്ടതാണ് അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക എന്നുള്ളതും, അള്ളാഹുവിനെ എപ്പോഴും അനുസരിക്കുക എന്നുള്ളതും, അള്ളാഹുമായിട്ടല്ലാതെ ഖൽബ് മറ്റൊരാളുമായി ബന്ധിപ്പിക്കുക, അടുക്കാതിരിക്കുക, അടുപ്പമില്ലാതിരിക്കുക എന്നുള്ളതും, ഞാനെങ്കിലുമായി അടുക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവരുമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും. അത് ഈ ഷെയ്ഖ് ഓരോന്നും ഇതിൽ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തെ ബൈത്തിൽ പറഞ്ഞു, അലാമത്തു സിഹ്ഹത്തിൽ സിഹ്ഹത്തിൻ ലിൽ ഖൽബി ദിക്റുൻ, ദിക്റാണ് ലിദിൽ അറസിൽ മുഖദ്ദസി ദിൽ ജലാലി. അള്ളാഹുവിനെ പറയാണ്, അറസിന്റെ ഉടമസ്ഥനായിട്ടുള്ള, പരിശുദ്ധമായ അറസിന്റെ ഉടമസ്ഥനായിട്ടുള്ള, എല്ലാവിധ ജലാലത്തുമുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയെ എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയമായിട്ട് പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് നിറഞ്ഞ ഒരുത്തൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ എപ്പോഴും അവനൊരു ആസ്വാദനം അവന്റെ കൽബിൽ ഉണ്ടാകും. എത്രത്തോളം അവൻ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ശക്തമാണോ അത്രത്തോളം അവൻ അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അതിലുള്ള ആസ്വാദനം അവന് കണ്ടെത്തും.
എപ്പോഴും നാം നമ്മുടെ ഈമാനും അള്ളാഹുവിനോടുള്ള ഹുബ്ബും പരിശോധിക്കാനുള്ള മാർഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എത്രത്തോളം ഇബാദത്തിൽ മാധുര്യം കിട്ടുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചിലപ്പോൾ ശീലമായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, ശീലമായിട്ട് മറ്റു ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും, അതിൽ എത്രത്തോളം നമുക്ക് ആസ്വാദനമുണ്ട്, മടുപ്പില്ലാതെ ആസ്വാദനത്തോടുകൂടി എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ കൽബ് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതാണ് തൊട്ടടുത്ത ബൈത്തിൽ ഷെയ്ഖ് പറഞ്ഞത്, വഖിദ്മതു റബ്ബിന ഫീ കുല്ലി ഹാലിൻ ബിലാ അജ്സിൻ ഹുനാലിക ഔ മലാലി. എല്ലാ സമയത്തും അള്ളാഹുവിനെ അനുസരിച്ച് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ വിലവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവൻ അതിലൊരു മടുപ്പോ ഒരു ദുർബലതയോ ഉണ്ടാകില്ല, അവൻ ആസ്വദിച്ചു കൊണ്ടായിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക, ഒരു മടുപ്പ് അവന് ബാധിക്കുകയില്ല. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, വലാ യഅനസ് ബിഗൈരില്ലാഹി തുറൻ സിവാമൻ ഖദ് യദുല്ലു ഇലൽ മആലി. മറ്റൊരാളുമായിട്ടും, മറ്റൊരാൾ അള്ളാഹുവിനെ ഒഴിച്ച് മറ്റൊരാളുമായിട്ടും കൽബ് എന്താവരുത്, ഒരടുത്ത ബന്ധം ഉണ്ടാവരുത്, ഒരാളുമായിട്ട് ഉണ്ടാവരുത്, അള്ളാഹുമായിട്ട് മാത്രമായിരിക്കണം അടുത്ത ബന്ധം. എന്നിട്ട് ഓരോ കൂട്ടരെ ഷെയ്ഖ് ഒഴിവാക്കി പറയാണ്, സിവാമൻ ഖദ് യദുല്ലു ഇലൽ മആലി, നിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുപ്പിക്കുന്ന ഒരാൾ ഒഴിച്ച്, ഒരാളുമായിട്ടും കൽബ് അടുക്കരുത്, അള്ളാഹുമായിട്ടാണ് അടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആരൊഴിവാക്കി, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ അള്ളാഹുവിനെ ദിക്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആളുകളുമായിട്ട് നിനക്ക് അടുക്കാം. അവരെന്താ നമുക്ക് ചെയ്യുക, ഉപകാരം എന്താ, ആരുമായിട്ട് നമ്മുടെ കൽബിനെ ബന്ധിപ്പിക്കുക, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറഞ്ഞു തരും, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് നമ്മൾ അടുപ്പിക്കും. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, വയദ്കുറു റബ്ബഹു സിർറം വജഹറ വയുദ്മീനു ദിക്റഹു ഫീ കുല്ലി ഹാലി. രഹസ്യമായിട്ടും പരസ്യമായിട്ടും അള്ളാഹുവിനെ ഓർക്കുക, അതുപോലെ തന്നെ ആ ദിക്റിൽ സ്ഥിരതയുണ്ടാവുക ഏത് അവസ്ഥയിലും. ദിക്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റിന്റെ ഉദ്ദേശം രഹസ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദിക്റുകൾ ഉറക്കെ ചൊല്ലേണ്ട, തക്ബീറുകൾ ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും, ഖുർആൻ പാരായണം ഉറക്കെ ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഉറക്കെ പറയേണ്ടതുണ്ടാവും, ആ സമയത്ത് ഉറക്കെയാവാം. എന്നാൽ അത് സ്ഥിരയോടുകൂടി ഏതവസ്ഥയിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഓർക്കുന്നവനായിരിക്കണം. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റ് നമ്മൾ തെറ്റാൻ പാടില്ല. സഹോദരങ്ങളെ, നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനാണ്, അതാണ് വിഷയം. പലപ്പോഴും ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, അള്ളാഹുവിനെ പിന്നെ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും ഓർത്തിരിക്കുക, അപ്പൊ എന്റെ ഭാര്യയും മക്കളുടെയും കാര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം അതാരെ ഓർക്കുക. ഈ ചിന്ത എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടാവുമ്പോഴും അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടല്ലാതെ അവന്റെ കൽബ് പോകില്ല. അവന്റെ ഭാര്യയും മക്കളും അവന് നൽകിയതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാ. അവന്റെ ആരോഗ്യവും അവന്റെ സമ്പത്തും നൽകിയതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയാ. അവൻ അള്ളാഹുമായി ബന്ധിപ്പിക്കാതെ അവന്റെ കൽബ് ഉണ്ടാകില്ല. അതാണ് ഒന്നാമത്തെ ലക്ഷണം. സഹീഹായ കൽബുള്ള ഒരുത്തന്റെ ഉള്ളിൽ എപ്പോഴും സ്ഥിരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ദിക്ര് നിറഞ്ഞിരിക്കും. അതില്ലാത്തൊരു സമയം അവനുണ്ടാവില്ല. അടുത്ത ബൈത്തിൽ രണ്ടാമത്തെ ലക്ഷണം ഷെയ്ഖ് പറയാണ്, ومنها وهو ثانيها اذا ثانيها اذا ما يفوت البرد يوم الاستغفار فيغلم للفوات اشد مما يفوت على الحريص من الفضائل. രണ്ടാമത്തെ ലക്ഷണമായിരുന്നു ഇവിടെ പറഞ്ഞത്. ومنها അതിൽ പെട്ടതാണ്, ഈ ലക്ഷണങ്ങൾ പെട്ടതാണ്. وهو ثانيها اذا ما يفوت يوم الاستغفار. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ട് അവന്റെ വെറുതെ നഷ്ടപ്പെട്ടാൽ, വെറുതെ എന്ന് പറഞ്ഞാൽ അവൻ സ്ഥിരമായി ചെല്ലുന്ന വിക്റുകൾ, ഇപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന വിക്റുകൾ, അല്ലെങ്കിൽ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന വിക്റുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിക്റുകൾ, ദുആകൾ, ഖുർആൻ പാരായണം, അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രത്യേകമാക്കപ്പെട്ട് നമ്മൾ ചെല്ലുന്ന വിക്റുകൾ, അങ്ങനെ എന്തെങ്കിലും വിക്റുകൾ ഒരു ദിവസം അവന് ചില തിരക്ക് കാരണം നഷ്ടപ്പെട്ടു വിചാരിക്കുക. അങ്ങനെ നഷ്ടപ്പെട്ടാൽ ഒരു ഉദാഹരണം, സമ്പത്തിനോട് അതിയായ താല്പര്യമുള്ള ഒരുത്തന് സമ്പത്ത് നഷ്ടപ്പെട്ടാൽ എത്ര വിഷമം വരുമോ അതിനേക്കാൾ വലിയ വിഷമമായിരിക്കും ഉണ്ടാവുക. അള്ളാഹുവിനെ കുറിച്ച് സ്ഥിരമായി അവൻ എടുക്കുന്ന ദിക്റ്, അതിപ്പോ ഖുർആൻ പാരായണം അല്ലെങ്കിൽ ഒരു നിസ്കാരമാവട്ടെ, ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജമാഅത്ത് നഷ്ടപ്പെടും, ഒരിക്കൽ സുബി ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഉറക്കം വന്ന് സുബി നഷ്ടപ്പെട്ടു വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിരക്കപ്പെട്ട ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും അള്ളാഹുവിന്റെ ദിക്റിന്റെ കാര്യം നഷ്ടപ്പെട്ടു വിചാരിക്കുക. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സമ്പത്ത് നഷ്ടപ്പെട്ട് നമുക്ക് എത്ര വേചാറുണ്ടാവും? നമ്മുടെ കയ്യിൽ ഒരു സമ്പത്തുണ്ട്, ആ സമ്പത്ത് പെട്ടെന്ന് കാണാതെ നമ്മൾ കയ്യിൽ നിന്ന് പേഴ്സ് നഷ്ടപ്പെട്ടു, നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു, നമുക്കൊരു വേചാറുണ്ടാവൂല്ലേ?
അതിനേക്കാൾ കടുപ്പം നിറഞ്ഞ വേദനയായിരിക്കും അള്ളാഹുവിനെ കുറിച്ച് അവൻ സ്ഥിരമായി ചെയ്യാറുള്ള ഒരു വിക്ര് അവന് നഷ്ടപ്പെട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കി എത്ര ഗൗരവമുള്ള വിഷയം. നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കച്ചവടം സ്ഥാപനം പെട്ടെന്ന് കത്തിപ്പോയി പറഞ്ഞാൽ നമുക്ക് എത്ര വിഷമമുണ്ടാവും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മളൊരു കാര്യം പോയാൽ എത്ര വിഷമമുണ്ടാവും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഹുബ്ബ് കൊണ്ട് കൽബ് സലീമായ ഒരുത്തന്റെ ലക്ഷണത്തിൽ പെട്ടതാണ് അവൻ സ്ഥിരമായി ചെയ്യുന്ന ദിക്ർ. അവന് നഷ്ടപ്പെട്ടാൽ അവന് ഏറ്റവും താല്പര്യമുള്ള ഒരുത്തൻ ആ താല്പര്യപ്പെട്ട സാധനം നഷ്ടപ്പെട്ടു വിചാരിക്കുക, അപ്പൊ ഉണ്ടാവുന്ന വേദനയേക്കാൾ കടുത്ത വേദനയായിരിക്കും അവൻ അനുഭവിക്കുന്നുണ്ടാവുക. അതാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തേത് ശൈഖ് പറയണം, മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവന് നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തിനെ കുറിച്ച് അവൻ പിശുക്കനായിരിക്കും, സമയത്തിന്റെ വിഷയത്തിൽ അവൻ പിശുക്കനായിരിക്കും. ഏതുപോലെ പിശുക്കനായിരിക്കും? ഒരു പിശുക്കനായിട്ടുള്ള ഒരാള് സമ്പത്ത് ചെലവഴിക്കാൻ പിശുക്കണിക്കുമല്ലോ, പൈസ ഉള്ള ഒരുത്തൻ പിശുക്ക് വെക്കുമ്പോ പൈസ ചെലവാക്കാൻ പിശുക്കുമല്ലോ, അതുപോലെ പിശുക്കുന്നവനായിരിക്കും അവന്റെ സമയത്തിന്റെ വിഷയത്തിൽ. എന്താ അതുകൊണ്ട് ഉദ്ദേശം? അവന്റെ സമയം കൃത്യമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്റിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്നവനായിരിക്കും. എങ്ങാനും അവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് വളരെയധികം വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. അത്രയും സൂക്ഷിച്ച് ഒരു പിശുക്കൻ പണം എത്ര പിശുക്ക് വെക്കുമോ അതുപോലെ അവന്റെ സമയം അവൻ പിശുക്ക് വെക്കും. വെറുതെ അനാവശ്യമായിട്ട് സമയം കളയില്ല. അവന്റെ സമയം അള്ളാഹുവിലേക്ക് അടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയിൽ അവൻ ഉപയോഗിക്കുക. ശരിയായ കൽബുള്ള ഒരുത്തന്റെ മൂന്നാമത്തെ ലക്ഷണമാണ് അവന്റെ സമയത്തിന്റെ കാര്യത്തിൽ അവൻ പിശുക്കും. സലഫുകളെ കാണാം, സലഫുകളിൽ ചില ആളുകൾ സംസാരിക്കാൻ വേണ്ടി ആളുകൾ വിളിച്ചാൽ പറയും സൂര്യനെ പിടിച്ചു വെക്കുന്ന ഞാൻ വരാം. വെറുതെ വർത്തമാനം പറയാൻ വിളിക്കുമ്പോ സൂര്യനാണല്ലോ സമയത്തിന്റെ ഇപ്പൊ കണക്ക് വെക്കുന്നത്, സൂര്യനെ പിടിച്ചു വെക്കുക എന്നാ ഞാൻ വരാം. ചില സലഫുകൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ റൊട്ടി ഉണ്ടെങ്കിൽ അവർ വെള്ളത്തിൽ മുക്കി വെക്കും, എന്നിട്ടാണ് കഴിക്കുക. എന്തിനാണ് ചോദിച്ചാൽ പറയുന്ന ഉണങ്ങിയ റൊട്ടിയാണെങ്കിൽ കടിച്ച് തിന്നാനുള്ള സമയം കൂടുതൽ ചിലവാകും. ഇതാവുമ്പോ എന്തായാലും കളിക്കുന്നത് കുടിച്ചാൽ വേഗം ഇറങ്ങിക്കോളും. അത്ര അധികം സമയത്തെ കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, നമുക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. അപ്പോ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ കാര്യത്തിൽ, കാരണം സമയം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതം. നമുക്കിനി നാളെ അടുത്ത നിമിഷം ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രശസ്തമായ ഹദീസ് നമുക്കറിയാം, തുൻ ഫി ദുനിയ കഅന്നക ഗരീബു നവാബിറു സബീൽ, നീ ഒന്നെങ്കിൽ അപരിചിതനെ പോലെ അല്ലെങ്കിൽ യാത്രക്കാരനെ പോലെ ആയിട്ടുള്ള ദുനിയാവ്. ദുനിയാവിൽ നിന്റെ കൽബുമായിട്ടൊരു അടുപ്പുണ്ടാവരുത്, ആ രീതിയിൽ ദുനിയാവിനെ നീ വെക്കാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ ആയാൽ വൈകുന്നേരം പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ രാവിലെയും പ്രതീക്ഷിക്കണ്ട. ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്ന വാക്കാണ്. അപ്പൊ സമയത്തിലെ പിശുക്കുണ്ടാവുക എന്നുള്ളത്, അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ശരിയായ കൽബുള്ള ഒരുത്തന്റെ ലക്ഷണമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവൻ അല്ലെങ്കിൽ ശരിക്ക് അള്ളാഹനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുത്തൻ അവന്റെ സമയത്തിന് ഉപയോഗിക്കുന്നതായിരിക്കും. ഒരുത്തൻ സമയം എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാവരും നന്മ കൊണ്ടുവരുന്നത്. ഒരു സമയം പാഴായി കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നന്മ എന്ത് കിട്ടൂല, പിന്നെ ഒരിക്കലും നമുക്ക് ലഭിക്കൂല. മൂന്നാമത്തെ ലക്ഷണം സമയത്തെ കൃത്യമായി ഉപയോഗിക്കുന്നവരായിരിക്കും. അടുത്ത ബൈത്തുൽ ശൈഖ് പറയാണ്, ബിഹമ്മിൻ വാഹിദിൻ ഗൈറി ഇൻതിഹാരി ഫയസ്ലിഫ ഹമ്മഹു ലില്ലാഹി സർഫൻ വയത്രുക് മാ സിവാഹു മിനൽ ഹവാലി വഅയ്ലൻ മിൻ അലാമതിഹി. അത് നാലാമത്തെ ലക്ഷണം. അതിന്റെ അലാമത്തുകൾ സിഹത്തായ കൽബിൽ സിഹത്ത് ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണത്തിൽ പെട്ടതാണ് ഇഹ്തിമാമുൻ ബിഹമ്മിൻ വാഹിദിൻ ഗൈറി ഇൻതിഹാരി. ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ചിന്തയായിരിക്കും അവൻ എപ്പോഴും. അത് വെറുതെ പറയാനാവുള്ളൂ, വെറുതെ പറയാൻ എനിക്ക് അള്ള മാത്രമാണ് ലക്ഷ്യമായിട്ടുള്ളത്, എന്റെ ചിന്ത മുഴുവൻ അള്ള മാത്രമാണ്, അങ്ങനെയുള്ള വെറും വാക്കാവില്ല. പക്ഷെ അവൻ തെളിയിക്കുന്നവനായിരിക്കും, അവന്റെ ഉള്ളിലെ ചിന്ത ഒന്ന് മാത്രമായിരിക്കും. അവന്റെ എല്ലാവിധ ചിന്തകളും അള്ളാഹുവിലേക്ക് മാത്രം അവൻ ലക്ഷ്യമാക്കി വെക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവൻ ഒഴിവാക്കിയിട്ടുണ്ടാവും, ബാക്കിയുള്ള അപകടം നടന്ന കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ടാവും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ ചിന്ത അള്ളാഹു ആയിരിക്കണം, ചിന്ത അള്ളാഹു ആയിരിക്കണം. അങ്ങനെ ജീവിക്കുന്നവനാണ് സലീമായ കൽബിന്റെ ഉടമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം. മൻ കാന ഹമ്മുഹു അൽആഖിറത ജമഅ അല്ലാഹു ശംലഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വതദ്ഖു ദുനിയ വഹിയ റാദിമ. ആരുടെയാണോ ചിന്ത പരലോകമാകുന്നത് അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയും പരലോകമാകുന്നത്, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഒരുക്കി കൊടുക്കും, അവന്റെ കൽബിൽ ഐശ്വര്യം നിറക്കും, ദുനിയാവ് അവന്റെ പിന്നാലെ വരുന്ന അവസ്ഥയുണ്ടാകും. വമൻ കാന തിയ്യതുഹു ദുനിയ, ഒരുത്തന്റെ നിയ്യത്ത് ദുനിയാവാണെങ്കിൽ ഫർറഖല്ലാഹു അലൈഹി വയഅതഹു, അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്ന ഭിന്നമാക്കി കളയും. وجعل فقره بين عينيه ولم ياته من الدنيا الا ما كتب له. അവൻ എപ്പോഴും അവന്റെ കൺമുന്നിൽ ദാരിദ്ര്യം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മാത്രമായിരിക്കും, ദാരിദ്ര്യമായിരിക്കും അവന്റെ കൺമുന്നിൽ എപ്പോഴും ഉണ്ടാവുക. അവന് അള്ളാഹ് വിധിച്ചതല്ലാതൊന്നും കിട്ടാനും പോകുന്നില്ല. അതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ലക്ഷണം ഷെയ്ഖ് പറയുകയാണ്, വഅലം മിൻ അലാമതിഹി ഇദാ മാ ദനാ വഖ്തു സ്സലാത്തി ലിദിൽ ജലാലി واحرم داخلا فيها بقلب منيب خاضع في كل حال تناء همه والغم عنه بدنيا تضمحل الى زوالي ووافى راحه وسرورا سرور قلب وقرة عينه ونعيم بالي ويشتد الخروج عليه فيها فيرغب جاهدا في الابتهال. شيخ بريان انجامت لكشرم نسكارت اليك പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി മാത്രം കൽബ് ബന്ധിപ്പിച്ച ഒരുത്തന്റെ അവസ്ഥയായിരിക്കും. നമുക്കറിയാം നിസ്കാരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധം നമുക്ക് തെളിയിച്ചു തരുന്ന കാര്യമാണ്. അതൊരു പ്രകാശമാണ്, അതൊരുത്തന്റെ കൽബിലും അവന്റെ മുഖത്തും ഉണ്ടാക്കുന്ന പ്രകാശം വളരെ വലുതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള മുനാജാത്താണ്, അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് അവൻ ഉണ്ടാക്കി തരിക. അതാണ് ഷെയ്ഖ് പറയുന്നത്, അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ, അവൻ കൽബ് കൊണ്ടാണ് തക്ബീറത്തിൽ ഇഹ്റാം പറയുക. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അവന്റെ കൽബിൽ അവന്റെ കച്ചവടമാവട്ടെ, അവന്റെ കുടുംബമാവട്ടെ, അവന്റെ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങളാവട്ടെ, അതിനേക്കാളെല്ലാം എനിക്ക് വലുത് അള്ളാഹു ആണ് എന്ന് അവന്റെ കൽബ് കൊണ്ട് ഇഹ്റാം ചെയ്തിട്ടാണ് അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. മുനീബിൻ ഖാലിയൻ ഫീ കുല്ലി ഹാലി, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിലേക്ക് താഴ്മ കാണിച്ച് അള്ളാഹുവിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. തനാ ഹമ്മുഹു വൽ ഗമ്മു അൻഹു ബിദുനിയാ തൽമഹില്ലു ഇലാ ജവാലി, അവന്റെ എല്ലാ ചിന്തകളും ദുനിയാവിന്റെ വിഷയത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നിലനിൽക്കാത്തൊരു സാധനമാണ്. അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ബാക്കിയുള്ള ചിന്തകളെല്ലാം ഒഴിവായി പോകും. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉണ്ടാവുന്ന അനുഭവം എന്താ വെച്ചാൽ, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലായിരിക്കും ദുനിയാവിന്റെ കൂടുതൽ കാര്യങ്ങൾ ചിന്ത നമ്മുടെ എല്ലാവരുടെയും കൽബിൽ വരിക. എന്നാൽ സലീമായ കൽബുള്ള ഒരുത്തൻ അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന്റെ ദുനിയാവിന്റെ ബാക്കിയുള്ള ചിന്തകളെല്ലാം അവന്റെ ഉള്ളിൽ നിന്ന് മാറി അള്ളാഹുവിലേക്ക് മാത്രം കൽബ് ബന്ധിപ്പിച്ച അവസ്ഥയിലായിരിക്കും അവൻ നിൽക്കുക. നമുക്കറിയാം നിസ്കരിക്കുന്ന ആൾക്ക് എല്ലാവർക്കും ഒരേ പ്രതിഫലമൊന്നുമല്ല. നിസ്കരിക്കും, ഒരു ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്ക് 10-ൽ 10, 10-ൽ 9, 10-ൽ 8, 10-ൽ 7, 10-ൽ 6, അതിന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഒരാളുടെ എത്ര ശ്രദ്ധയുണ്ടോ, കൽബ് എത്രത്തോളം കൊടുത്തിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം. രണ്ടാളുകൾ നിസ്കരിക്കുന്നുണ്ടാവും, ആ രണ്ടാളുടെ നിസ്കാരം ബാഹ്യമായിട്ട് ഒരുപോലെ ആയിരിക്കും, സുജൂദ് ഒരുപോലെ ആയിരിക്കും, റുക്കു ഒരുപോലെ ആയിരിക്കും, പക്ഷെ രണ്ടാളുടെ നമസ്കാരം തമ്മിൽ ആകാശഭൂമികളെ വ്യത്യാസം ഉണ്ടാവും. കൽബിന്റെ കൽബ് എത്രത്തോളം ശ്രദ്ധയുണ്ട്, എത്രത്തോളം ഇഹ്സാനുണ്ട് എന്നതിന്റെ അവസ്ഥയിൽ സലീമായ കൽബുള്ളവൻ നിസ്കാരത്തിൽ
അങ്ങനെയായിരിക്കും.
അവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഏറ്റവും വലിയ റാഹത്തിലായിരിക്കും, കൽബ് ഏറ്റവും വലിയ സന്തോഷത്തിലായിരിക്കും, അവന്റെ കൺകുളിർമയായിരിക്കും, അവന്റെ വലിയ നിഅമത്തായിരിക്കും അത്. അങ്ങനെ അടുത്ത നിസ്കാരത്തെ കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും കൺകുളിർമയുള്ള കാര്യം എന്തായിരുന്നു? നിസ്കാരമായിരുന്നു. ബിലാൽ റളിയല്ലാഹുവിനോട് പറയാറുള്ള കാര്യം, അരിഹ്നാ ബിഹ, ബിലാലെ ഇഖാമത്ത് കൊടുക്കുക, നമുക്കൊന്ന് റാഹത്താവാം. നിസ്കാരത്തിലാണ് സമാധാനം ആശ്വാസം കണ്ടിരുന്നത്, നിസ്കാരത്തിലാണ് ഏറ്റവും നല്ല ആനന്ദം കണ്ടിരുന്നത്. അങ്ങനെയായിരിക്കും സലീമായ കൽബുള്ള ഒരുത്തന്റെ അവസ്ഥ. കൽബ് സലീമാണെങ്കിൽ അവന്റെ നിസ്കാരം അവന് റാഹത്ത് നൽകുന്ന, കൽബിന് സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന നിസ്കാരമായിരിക്കും അവന്റെ നിസ്കാരം ഉണ്ടാവുക. വയസ്തദ്ദുൽ ഖുറൂജു അലൈഹി ഫീഹാ ഫയർഗബു ജാഹിദൻ ഫിൽ ഇബ്തിഹാലി, ആ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ അതിയായി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അടുക്കാൻ അള്ളാഹുവിനോടുള്ള തേട്ടം അവൻ നിറക്കും. അള്ളാഹുവിനോട് ദുആ അവൻ ധാരാളമായി അള്ളാഹുവിനോട്, പ്രത്യേകിച്ചും അവസാനത്തെ തശഹ്ഹുദിൽ എല്ലാ നിസ്കാരത്തിന്റെ എല്ലാ സുജൂദും റുക്കുവും എല്ലാം കഴിഞ്ഞ് തശഹ്ഹുദ് നടത്തിയിട്ട് നബിയുടെ മേലെ സലാത്തും ചൊല്ലിയിട്ട് പിന്നെയുള്ള സമയം
ഉത്തരം ചെയ്യുന്ന വളരെ
വലിയ സമയമാണ്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അവന്റെ ആവശ്യങ്ങൾ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ആവശ്യങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാണ് അഞ്ചാമത്തെ ലക്ഷണം എന്നുള്ളത്. അഞ്ചാമത്തെ ലക്ഷണം എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഷെയ്ഖ് ആറാമത്തെ കാര്യം പറയാണ്. ആറാമത്തെ കാര്യങ്ങളിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് പിന്നെ ഒരുപാട് വൈറ്റുകൾ ഒരുമിച്ച് പറയണം. അപ്പോൾ അത് ഓരോന്നായി തന്നെ പറയാം. വഅലമിൻ അലാമതിഹി ഇഹ്തിമാമുൻ ബിതസ്ഹീഹിൽ മഖാലതി വൽ ഫിആലി. സലീമായ കൽബുള്ള ആളുടെ ലക്ഷണത്തിൽപ്പെട്ട ആറാമത്തെ ലക്ഷണങ്ങൾ, ആറാമത്തെ ലക്ഷണം എന്നുള്ളടത്ത് ആറാമത്തെ ലക്ഷണത്തിൽ തന്നെ ഒരു ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇബ്നു ഖയ്യിം റഹ്മഹുള്ളാ. ആറാമത്തെ ലക്ഷണമായി പറയുന്നിടത്ത് അതിനകത്ത് തന്നെ ആറ് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇഖ്ലാസത്തുൽ അഹ്ഫാൽ. അതുകൊണ്ട് ഷെയ്ഖ് അതും ഇതിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. പറയാണ് ആ അലാമത്തുകളിൽ പെട്ടതാണ് അവന്റെ എല്ലാ വാക്കും പ്രവൃത്തിയും അവനൊന്നാക്കും. സലീമായ കൽബുള്ള ഒരുത്തന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് അവന്റെ വാക്കും പ്രവൃത്തികളെല്ലാം ശരിയായിരിക്കും, അവൻ നന്നാക്കിയിട്ടുണ്ടായിരിക്കും. അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ നിയ്യത്തുകൾ, അവന്റെ ലക്ഷ്യങ്ങൾ എല്ലാം എന്തിന്റെ മേലെ നന്നാക്കുക? അലൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ മേലെയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മാത്രമായിട്ട്. എങ്ങനെ ഒരു അടിമയ്ക്ക് ഇഖ്ലാസ് ഉണ്ടാവുക? ആ ഒരു അടിമ ഏഴ് കാര്യത്തിൽ നിന്ന് ഒഴിവായിരിക്കണം, എന്നാലും അവന് ഇഖ്ലാസ് ഉണ്ടാവുക. നജാത്തും മിനൽ ശിർക്ക്, ശിർക്കിൽ നിന്ന് ഒഴിവായിരിക്കണം. കുഫ്റിൽ നിന്ന് ഒഴിവായിരിക്കണം. നിഫാഖിൽ നിന്ന് ഒഴിവായിരിക്കണം. റിയായിൽ നിന്ന് ഒഴിവായിരിക്കണം. ആളുകൾ കാണുന്നതിൽ നിന്ന് ഒഴിവായിരിക്കണം. സുമഅത്ത്, ആളുകൾ തന്നെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കണം എന്ന ആഗ്രഹം, അതിന് ഒഴിവായിരിക്കണം. ദിക്ര്, ഇങ്ങോട്ട് നേരിട്ട് വന്നിട്ട് നമ്മളെ പറ്റി നല്ലത് പറയുന്നത് ഒഴിവായിരിക്കണം. അതുപോലെ തന്നെ തൊലബി ദുനിയാവിൽ അമലില്ലാഹിറ, ദുനിയാ പരലോകത്തിന്റെ കർമ്മം കൊണ്ട് ദുനിയാവ് തേടുന്ന അവസ്ഥ, അതിൽ നിന്ന് ഒഴിവായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവായാലും ഒരാൾക്ക് എന്തുണ്ടാവുക? ഇഖ്ലാസ് ഉണ്ടാവുക. അവൻ പറയുന്ന വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും അവൻ ഇഖ്ലാസോടുകൂടിയുള്ളതാക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇഖ്ലാസോടുകൂടി ആക്കുന്ന ആളായിരിക്കും അവൻ. അശദ്ദ തഹറുസൻ വഅശദ്ദ ഹമ്മൻ മിനൽ അഅമാലി തമ്മ ലാ യുബാലി. അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി അങ്ങനെ തന്നെ അവൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമായി ഷിർക്കിന്റെ ഒരു ഇനവും ബാധിക്കാത്ത അവസ്ഥയിൽ, റിയാവോ സുമഅത്തോ ഒന്നും ബാധിക്കാത്ത അവസ്ഥയിൽ അവൻ അതിനെ കാത്തു സൂക്ഷിക്കും. എന്നിട്ട് പറയാണ് ബിതഫ്രീതിൽ മുഖസ്സിരി തമ്മ ഫീഹാ വഇഫ്രാതിൻ വതശ്ദീദിൻ ലിഗാലി. അതുപോലെ തന്നെ ബിതഫ്രീതിൽ മുഖസ്സിർ, കുറവ് എടുക്കുന്ന ഒരു അലംഭാവം കാണിക്കുന്ന, തഫ്രീത്ത് കാണിക്കുന്ന ആളായി മാറൂല, ഒരു അഴകുഴമ്പ നിലപാടായിട്ട് ആവൂല അവന്റെ ഈ പ്രവർത്തനങ്ങളിൽ അവൻ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇഫ്രാത്തിൻ വതശ്ദീദിൻ ലിഗാലി, ഗുലുവ് ഉണ്ടാവൂല അവന്, ഗുലുവ് ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ, ഒന്നെങ്കിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ കടുപ്പം കൂടിയിട്ട് ഗുലുവായിട്ട് പോകുന്ന അവസ്ഥ, രണ്ടും ഉണ്ടാവൂല. വസതിയായിട്ടുള്ള ദീനിന്റെ മാർഗമായിട്ടുള്ള അല്ലാഹു തആല പറഞ്ഞു, വകദാലിക ജഅൽനാകും ഉമ്മതം വസത, വസതിയത്തോടു കൂടിയുള്ള രീതിയിലായിരിക്കും അവൻ ഈ കാര്യങ്ങളെല്ലാം നന്നാക്കുക. ഒരു അവൻ അമല് ചെയ്തിട്ട് അവൻ രാത്രി മൊത്തം നിസ്കരിച്ചിട്ട് ഭാര്യയോടുള്ള കടമകൾ ചെയ്യാത്തവനാവില്ല, മാതാപിതാക്കളോടുള്ള കടമകൾ ചെയ്യാത്തവനാവില്ല. അവൻ രാത്രി നിസ്കാരം ഉണ്ടാവും, വിക്രുകൾ ഉണ്ടാവും, എന്നാൽ കുടുംബത്തിന് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന ആളായിരിക്കും. എന്നിട്ട് പറഞ്ഞു, തസ്ലീഹു നസീഹതി ഗൈറു ഗശ്ശി യുമാദിജു സഫ്വഹാ യൗമൻ ബിഹാലി. അവൻ നസീഹത്തുള്ളവനായിരിക്കും. നസീഹത്തുണ്ടാവുക എന്നുള്ളത് നമുക്കറിയാം, അദ്ദീനു അന്നസീഹ, ദീന എന്ന് പറഞ്ഞാൽ അത് നസീഹത്താണ്. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, ആരോടാണ് റസൂലെ നസീഹത്തുണ്ടാവേണ്ടത്? ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അതുപോലെ തന്നെ അയിമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം, മുസ്ലിമീങ്ങളുടെ നേതാക്കളോടും ഉലമാക്കളോടും ഉമറാക്കളോടും അതുപോലെ തന്നെ ആമത്തായിട്ടുള്ള ജനങ്ങളോടും കൂറുള്ളവനായിരിക്കും. എപ്പോഴും ദീനിനോട് കൂറുള്ളവനായിരിക്കും. അതായത് ഏത് എല്ലാ ദിവസത്തിലും എല്ലാ സമയത്തും അവനത് നന്നാക്കിക്കൊണ്ടേയിരിക്കും. അൽബു സലീമായ ആറാമത്തെ ലക്ഷണത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ويحرص في اتباع النفس جهدا مع الاحسان في كل الفعال അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നസ്സിനെ പിൻപറ്റാനായിരിക്കും ഖുർആനിനെയും ഹദീസിനെയും പ്രമാണത്തിനോട് യോജിച്ചിട്ടായിരിക്കും അവന്റെ കർമ്മങ്ങൾ അവൻ ചെയ്യുക തോന്നിയ പോലെ ആവൂല അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ് അള്ളാഹുവിന്റെ റസൂൽ എന്താ കൊണ്ട് പറഞ്ഞത് അതിനാണ് നസ്സ് എന്ന് പറയുന്നത് ആ പ്രമാണങ്ങളോട് യോജിച്ച രീതിയിലായിരിക്കും അവന്റെ ജീവിതം അവൻ അതിനെ ഇത്തിബാഉ ചെയ്യുന്നവരായിരിക്കും അത് മാത്രമാണോ മഅൽ ഇഹ്സാനി ഫീ കുല്ലിൽ ഫിആലി അവന്റെ എല്ലാ പ്രവർത്തനത്തിലും ഇഹ്സാൻ ഉണ്ടാകും ഇഹ്സാനോട് കൂടിയാണ് അവൻ കർമ്മം ചെയ്യുക എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻത അബ്ദുല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുന്നത് പോലെ അവൻ ഇബാദത്ത് ചെയ്യും അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നത് പോലെ അള്ളാഹുവിനെ അവൻ കാണുന്നില്ലെങ്കിൽ പിന്നെ കാണാൻ സാധിക്കില്ല ദുനിയാവിൽ പക്ഷെ അവൻ അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിലായിരിക്കും അവന്റെ എന്തുണ്ടാവുക അവന്റെ ഇബാദത്തുകൾ അവന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നിട്ട് പറഞ്ഞു വലാ യുസ്ഗീ ലിഗൈരി നസ്യ ദുർറ വലാ യബ്ഗു ബിആറാ ഇർജാലി അവൻ ഈ ദീനിന്റെ പ്രമാണങ്ങളല്ലാത്ത ഒന്നിലേക്ക് അവൻ ചെവി കൊടുക്കൂല പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള രീതിയിൽ മാത്രമേ അവന്റെ ജീവിതത്തെ അവൻ ക്രമീകരിക്കുകയുള്ളൂ ഇബാദത്തുകൾ അതുപോലെ തന്നെ ആളുകളുടെ ആളുകളുടെ വീക്ഷണങ്ങൾ അതിനൊരു സ്ഥാനം അവന് കൊടുക്കില്ല ആളുകളുടെ വീക്ഷണങ്ങൾക്കനുസരിച്ചോ ഒന്നുമല്ല അവന്റെ ഇബാദത്തുകൾ ഉണ്ടാവുക അവന്റെ ഇബാദത്തുകൾ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും فَسِتُّ مَشَاهِدِ لِلْقَلْبِ مِنْهَا عَلَامَاتٌ عَنِ الدَّاءِ الْعُبَارِ ഈ ആറ് കാര്യങ്ങൾ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഇതൊരു കൽബിലുണ്ടെങ്കിൽ മാറാ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതമാണ് എന്നാണ് അതിന്റെ അർത്ഥം അദ്ദാഇൽ ഉബാൽ എന്ന് പറഞ്ഞാൽ മാറാ രോഗങ്ങൾ അതിൽ നിന്ന് സുരക്ഷിതമായ ലക്ഷണങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എന്നിട്ട് ഒരെണ്ണം കൂടി ചേർത്ത് പറയാണ് وَيَشْهَدُ مِنَّةَ الرَّحْمَنِ يَوْمًا بِمَا أَسْدَى عَلَيْهِ مِنَ الْفِضَالِ അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹത്തെ കുറിച്ച് അവന് ചിന്ത ഉണ്ടാവും എല്ലാ അനുഗ്രഹത്തെ കുറിച്ച് ഓർക്കും അവന് ഈ ഫൗല് ഈ ഔദാര്യം എല്ലാത്തിലേക്ക് നൽകിയിട്ടുണ്ടാകും അല്ലാതെ അവന്റെ കഴിവ് കൊണ്ടാണെന്നുള്ള ബോധം ഉണ്ടാവില്ല നമുക്ക് ഏറ്റവും ഭയപ്പെട്ട കാര്യം ഉജുബ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഈ നിസ്കരിക്കണതും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിലേക്ക് എന്തോ ചെയ്തു കൊടുത്തു ഒരിക്കലല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഈ ബൈത്തുകളിൽ ആറ് വിഷയങ്ങൾ അഥവാ കൽബിന്റെ സിഹത്തിന്റെ അലാമത്തുകളിൽ ആറ് വിഷയ ആറാമത്തെ വിഷയത്തിൽ ആറ് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ ഇബാബിൽ ഈ ബൈത്തുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കും ഏത് വിഷയത്തിലും ഇഖ്ലാസ് ശ്രദ്ധിക്കുന്നവനായിരിക്കും അതുപോലെ തസ്ഹീഹുൻ നസീഹ കൂറുള്ളവനായിരിക്കും ദീനിനോടും അതുപോലെ തന്നെ അള്ളാഹുവിനോടും റസൂലിനോടും എല്ലാം കൂറുള്ളവനായിരിക്കും അതുപോലെ തന്നെ ഇത്തിബാഉൻ നസ് പ്രമാണങ്ങളെ പിൻപറ്റുന്നവനായിരിക്കും അതുപോലെ തന്നെ ഇഹ്സാൻ ചെയ്യുന്നവരായിരിക്കും കർമ്മങ്ങളിൽ ഇഹ്സാൻ ഉള്ളവനായിരിക്കും അതുപോലെ ഷുഹൂദുൽ മിന്ന അല്ലാഹു തആലയെ നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുന്നവരായിരിക്കും ഷുഹൂദുൽ തഫ്സീർ തന്റെ കുറവുകളെ മനസ്സിലാക്കുന്നവരായിരിക്കും ഞാനൊന്നും നല്ല അള്ളാഹുവിന് ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ല എന്നുള്ള കുറവുകൾ ഉൾപ്പെട്ടവരായിരിക്കും ഇതാണ് ആറ് ലക്ഷണങ്ങൾ ഇബ്നു ഖയ്യിം റഹ്മഹുള്ളാഹി ഇഖാസത്തുൽ അഹ്ഫാലിൽ പറഞ്ഞത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനായിരിക്കും അതുപോലെ ദിക്ർ നഷ്ടപ്പെട്ട അതിയായ ദുഃഖിക്കുന്നവനായിരിക്കും സമയത്തിൽ പിശുക്ക് കാണിക്കുന്നവരായിരിക്കും നിസ്കാരത്തിൽ അതീവ ശ്രദ്ധയുള്ളവനായിരിക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ ഇഖ്ലാസും ബാക്കിയുള്ള വിഷയത്തിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുന്ന ആളായിരിക്കും ഈ കാര്യങ്ങൾ സിഹത്തുള്ള ഒരു കൽബ് ഒരുത്തനുണ്ട് എന്നുള്ള ഇതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഒരുത്തന് സഹീഹായ കൽബുണ്ട് എന്നുള്ളത് ഇതിനു ശേഷമുള്ള ബൈത്തുകളിൽ ഷെയ്ഖ് നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലു സുന്നയുടെ അഖീദയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകുന്ന ബൈത്തുകളാണ് ഇനിയിൽ വരുന്നത് ഷെയ്ഖ് പറയാണ് വയശ്ഹദു മിൻഹു തഫ്സീർ ഫൈൻ റുംത നജാത ഗദൻ വതർജു നഈമൻ ലാ യസീറു ഇലാ സവാലി ഒരു ബൈത്തുണ്ട് ويشهد منه تقصيرا وعجزا بحق الله في كل الخلال അവൻ അല്ലാഹുവിനോട് ചെയ്യേണ്ട കർമ്മങ്ങളിൽ എപ്പോഴും കുറവുള്ളവനാണ് കുറവ് സംഭവിക്കുന്നവനാണ് എന്ന് എപ്പോഴും ബോധ്യമുള്ളവനായിരിക്കും എത്ര ചെയ്താലും ഞാൻ അല്ലാഹുവിനോടുള്ള കടമകൾ വീട്ടിയിട്ടില്ല എന്നുള്ള ബോധത്തിൽ കർമ്മങ്ങളിൽ മുഴുകുന്നവനായിരിക്കും فقلب ليس يشهدها سقيم ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ ഇല്ലാത്ത ഒരു കൽബ് എന്ന് പറഞ്ഞാൽ അത് രോഗം ബാധിച്ച കൽബാണ് അതിന്റെ ആരോഗ്യം ശരിയല്ല അത് സഹീഹായ കൽബല്ല അത് സഖീമായ കൽബാണ് വമൻകൂസ് ലിഫഇലിൽ ഖൈർ ഖാലി അത് എന്താണ് അവസ്ഥ? ഹൈറായത് കർമ്മങ്ങളിലേക്ക് നയിക്കാത്ത, അതിനെല്ലാം വെറുക്കുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ സഹോദരങ്ങളെ, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിന്റെ ദിക്ർ നഷ്ടപ്പെട്ടാലുള്ള വിഷമം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർമ്മിക്കാൻ നഷ്ടപ്പെടുത്തുന്ന സമയം, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ അവസ്ഥ, അതുപോലെ ഈ ഖിയാസ്, അതുപോലെയുള്ള ഈ കാര്യങ്ങൾ, ഇതെല്ലാം എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. അത് നമ്മുടെ കൽബിന്റെ സിഹത്ത് മനസ്സിലാക്കി തരുന്ന നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വിജയം ഉദ്ദേശിക്കുന്നു നാളെ, അഥവാ നാളെ പരലോകത്ത് നജാത്ത്, സ്വർഗം നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവിധ ശിക്ഷയിൽ നിന്നും സുരക്ഷിതമായി സ്വർഗം നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, യസീറു ഇലാ ജവാലി, ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും വിട്ടുപോകാത്ത അനുഗ്രഹവും നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നഈമുൻ ലാ യബീദു വലൈസ യഫ്ന ബിദാരിൽ ഖുൽദി ഫീ ഗുറഫി അവാരി, ഒരിക്കലും നശിക്കാത്ത നഈം, അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ഉന്നതമായ ഗുറഫുകൾ, സ്വർഗത്തിൽ നമുക്കറിയാം ഉന്നതമായ ഗുറഫുകളുള്ള സ്ഥാനത്തുണ്ട്, അഹ്ലുൽ ഗുറഫ് എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനത്തുള്ളവർ, അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിനക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഷെയ്ഖ് അർദുസ്സിനയുടെ അഖീദയിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ്. കാരണം ഒരുത്തന്റെ അഖീദ എത്രത്തോളം നന്നാകുന്നുവോ അത്രത്തോളമാണ് അവന്റെ കൽബിന് ഈ സലാമത്ത് ലഭിക്കുക. ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുത്തന്റെ അഖീദ നേരാവാതെ എന്ത് കിട്ടൂല? കൽബിന് സലാമത്ത് കിട്ടൂല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്ര കൊണ്ട് നാവ് വളരെയധികം ചലിപ്പിച്ചിരുന്ന, അള്ളാഹുവിനുള്ള സുജൂദ് കൊണ്ട് നെറ്റിയിൽ അടയാളം വന്നിരുന്ന, ഖുർആൻ പാരായണം അത്രത്തോളം പാരായണം ചെയ്തിരുന്ന ആളുകളായിരുന്നു ഖവാരിജുകൾ. ഖവാരിജുകൾ അക്കൂട്ടിലായിരുന്നു, അവരെ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ ധാരാളമായിരുന്നു. പക്ഷെ അവരെന്തായിട്ടില്ല? അവരീ ഇനത്തിൽപ്പെട്ടിട്ടില്ല, ശലീമായ കൽബുള്ളവരായി പെട്ടിട്ടില്ല. കാരണം എന്താണ്? അവർക്ക് സഹീഹായ അഖീദ ഉണ്ടായിട്ടില്ല, യഥാർത്ഥ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബാക്കൾ മനസ്സിലാക്കിയ വിശ്വാസം അവർക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇങ്ങനെ സ്വർഗം നിനക്ക് വേണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫലാ തുശ്രിക് ബിറബ്ബിക ഖത്തു ശൈഅ ഫഇന്നല്ലാഹ ജല്ല അനിൽ മിസാലി, നീ നിന്റെ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഒന്നിനെയും ഒരിക്കലും പങ്കു ചേർക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരിക്കലും തന്നെ ഒരു പങ്കുകാരനില്ല, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു പങ്കുകാരനില്ല. ഒന്നാമതായി പറഞ്ഞ കാര്യമാണ്. കാരണം നാളെ പരലോകത്തെ വിജയത്തിന് ഒന്നാമതായി വേണ്ട കാര്യം എന്താണ്? തൗഹീദാണ്. തൗഹീദ് ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ട് ഒരു കാര്യമല്ല. തൗഹീദ് ഇല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ എത്തിയോണ്ട് ഒരു കാര്യമില്ല, അവൻ കാലാകാലം നരകത്തിലായിരിക്കും. അപ്പൊ ഒന്നിനെയും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നീ പങ്കു ചേർക്കരുത്, അള്ളാഹുവിന് പകരമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പകരക്കാരെ വെക്കരുത്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലെ മറ്റൊന്നുമില്ല, അതെല്ലാം കേൾക്കുന്നവനും അതുപോലെ തന്നെ എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ അള്ളാഹു തആലയ്ക്ക് പകരക്കാരെ അവന് പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞു. ഇലാഹും വാഹിദുൻ അഹദുൻ അദീമുൻ അലീമുൻ ആദിലുൻ ഹകമുൽ ഫിആലി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉ സിഫാത്തുകളെ പറ്റി പറയുകയാണ്. ഇലാഹുൻ, ഇലാഹാണ് അല്ലാഹു തആല, മഅബൂദാണ്. വാഹിദുൻ അഹദുൻ, ഒറ്റയാണ്, ഏകനാണ്. അദീമുൻ, മഹത്വമുള്ളവനാണ്. അലീമുൻ, എല്ലാ കാര്യത്തെയും അറിയുന്നവനാണ്. ആദിലുൻ, നീതിമാനാണ്. ഹകമുൽ ഫിആലി, കാര്യങ്ങൾ തീരുമാനിക്കുന്നവനാണ്, അവന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാമങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നാമങ്ങളെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പഠിപ്പിച്ചു തരിക. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾ അറിയുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉ വസിഫാത്തുകളെ അവൻ പഠിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, റഹീമുൻ ബിൽ ഇബാദി ഇദാ അനാബു വതാബു മിൻ മുതാബഅതി ദലാലി ശദീദുൽ ഇൻതിഖാമി ബിമൻ അസാഉ വയുസ്ദീഹിൽ ജഹീമ വലാ യുബാലി.
കുറിച്ച്
അടിമ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു അടിമ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശൈഖ് പറയാണ്, റഹീമും ബിൽ ഇബാദി ഇദാ അനാബൂ വതാബൂ മിൻ മുതാബഅതി ദലാലി, അടിമകളോട് അതിയായി കാരുണ്യം ചൊരിയുന്നവനാണ്. ഏതവസരത്തിൽ? അടിമ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ദലാലത്തുകൾ പിൻപറ്റുന്നതിനെയെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ, മറ്റുള്ള തിന്മകളെയെല്ലാം പിൻപറ്റുന്നത് ഒഴിവാക്കി കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അവർ അള്ളാഹുവിനോട് റഹീമ അവൻ അവരോട് റഹീമായിരിക്കും. ശദീദുൽ ഇൻതിഖാമി ബിമൻ അസാഹു വയുസ്ലീഹിൽ ജഹീമ വലാ യുബാലി. അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവന്, നരകത്തിലിട്ട് കത്തി എരിക്കുന്നവനാണ്. ഒന്നും അവനൊരു വിഷയമുള്ള കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കുറിച്ചുണ്ടായിരിക്കേണ്ട രണ്ടവസ്ഥയാണ്, ഒന്ന് റജാആണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, രണ്ടെന്താണ് അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചിട്ടുള്ള ഭയം. അള്ളാഹു തആല പറഞ്ഞ ആയത്തിൽ നമുക്ക് കാണാം, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബിയെ നീ അറിയിക്ക്, തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണ്, എന്റെ ശിക്ഷയാവട്ടെ വളരെ വേദനാജനകമായ ശിക്ഷയുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാം. അപ്പൊ നമ്മുടെ ഏത് അവസരത്തിലും നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിനുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയമുണ്ടായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഏതെങ്കിലും തരത്തിലുള്ള ധിക്കാരം നമ്മൾ പ്രവർത്തിച്ചു പോയാൽ. എന്നിട്ട് പറയാണ് في الحياة وفي المال ولازم ذكره في كل وقت ولا تركا الى قيل وقال اخبر يعني فبادر بالذي يرضى لتحظى بخير في الحياة وفي المال. الله سبحانه وتعالى തൃപ്തിപ്പെടുന്ന കർമ്മങ്ങളുമായിട്ട് നീ മുന്നേറുക. അത് എന്തുണ്ടാക്കും? ദുനിയാവിലും പരലോകത്തിലും വലിയ സൗഭാഗ്യങ്ങൾ നിനക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നീ മുന്നേറിക്കഴിഞ്ഞാൽ അത് നിനക്ക് ദുനിയാവിലും പരലോകത്തും വലിയ നിഅമത്തുകൾ കൊണ്ടുവന്നേരും. സഹോദരങ്ങളെ, ദുനിയാവിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ, ദുനിയാവിൽ നമുക്ക് ഏറ്റവും നല്ല അവസ്ഥ വേണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മളും അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് മാത്രം. അള്ളാഹും നമ്മളും തമ്മിലുള്ള കാര്യങ്ങൾ ശരിയാണോ, ജനങ്ങളുമായിട്ടുള്ളതും മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നേരാക്കി തരും. അതാണ് ഇവിടെ പറയുന്നത്. ഏത് പറയാണ്? വലാദിം ذكره في كل وقت ولا ترك الى قيل وقال. എല്ലാ സമയത്തും നീ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർക്കുന്നവനാവുക. അതല്ലാതെ കണ്ടതും കേട്ടതും വിളിച്ചു പറയുന്ന അങ്ങനെയുള്ള സംസാരങ്ങളിൽ മുഴുകുന്ന ഒരാളായിട്ട് നീ മാറരുത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നാവിനെ സൃഷ്ടിച്ചത് ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് വേണ്ടി ചലിപ്പിക്കാനാണ്. ഒരാൾ അല്ലാഹുവിന്റെ ദിക്റിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ നാവിൽ കയറേണ്ടാണ് ഗീബത്തും നമീമത്തും അനാവശ്യ കാര്യങ്ങളായിരിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുന്ന ഒരു നാവാണെങ്കിലോ ഗീബത്തും നമീമത്തും അതിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യും, അതിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യും. എന്നിട്ട് ശൈഖ് പറയാണ്, വാഹിലൽ ഐനി ജാലിസ്ഹും വസാഇൽ വലാ യദ്ഹബ് ജമാലുക ഫീ ഇർതിഫാലി. വാഹിലൽ ഐനി ജാലിസ്ഹും വസാഇൽ, നീ അഹ്ലുൽ ഇൽമിന്റെ ഇൽമുള്ളവരോടൊപ്പം ഇരിക്കുക, അവരോട് ചോദിക്കുക. വലാ യദ്ഹബ് ജമാലുക ഫീ ഇർതിഫാലി, അശ്രദ്ധമായി കൊണ്ട് നിന്റെ സമയത്തെ നീ കളയരുത്. ഒരാൾ കൂട്ടുകൂടേണ്ടത് ആരോടൊപ്പമായിരിക്കണം? ഇൽമുള്ളവരോടൊപ്പമായിരിക്കണം. ആരാണോ ഇൽമുള്ളവർ, അവൻ ഉപകരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളോടൊപ്പം അവന് കൂട്ടുകൂടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇൽമുള്ള ആളുകളോടൊപ്പം കൂട്ടുകൂടുക, എന്നിട്ട് നീ അവരോട് ചോദിക്കുക ദീനിന്റെ കാര്യങ്ങൾ. അവരെന്താ ചെയ്യുക? ഇൽമുള്ളവരെന്താ ചെയ്യുക? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കും, ശരി ഏതാണെന്ന് പഠിപ്പിച്ചു തരും, തെറ്റാതാണെന്ന് പഠിപ്പിച്ചു തരും. അവരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ നിന്റെ സമയം ഗഫ്ലത്തിലായിട്ട് നീ നഷ്ടപ്പെടുത്തരുത്. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ ഈ വിഷയത്തിൽ പറയുന്ന ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഫഇദാ അറാദുൽ അബ്ദു അൻ യഖ്തദിയ ബിറജുലിൻ, ഒരു ഒരാൾ ഉദ്ദേശിക്കുകയാണ് ഒരാളെ മാതൃകയാക്കണം, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫല്യംദുർ, അവൻ നോക്കട്ടെ, ഹൽ ഹുവ മിൻ അഹ്ലി ദിക്രി ഔ മിൻ അൽഗാഫിലീൻ, അവൻ അഹ്ലു ദിക്റിൽ പെട്ട ആളാണോ അതോ അശ്രദ്ധയുമായി നടക്കുന്ന ആളിൽ പെട്ടവനാണോ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളാണോ അല്ലാത്തവനാണോ. വഹലിൽ ഹാകിം അലൈഹിൽ ഹവാ അവിൽ വഹി, അവന്റെ മേലെ അവന്റെ ഹവയും അതുപോലെ തന്നെ അവന്റെ തോന്നലൊക്കെ അതോ വഹിയാണോ, അവന്റെ ഹവയാണോ അതോ വഹിയാണോ അവന്റെ മേലെ വിധി ഏൽപ്പിക്കുന്നതെന്ന് നോക്കുക. അതായത് അവനൊരു കാര്യം ചെയ്യുമ്പോ അവന്റെ ഹവക്കനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് അതോ ദീനിന്റെ ശറ അനുസരിച്ചിട്ടാണോ ചെയ്യുന്നത് നോക്കുക. فإن كان الحاكم عليه هو الهوى وهو من اهل الغفله كان امره فرطا. അവൻ അവന്റെ മേലെ അവന്റെ ഹവയാണ് അവനെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ നഷ്ടം പറ്റിയ കൂട്ടത്തിലാണ്, അവൻ അശ്രദ്ധക്കാരിൽ പെട്ടവനാണ്. فينبغي للرجل ان ينظر في شيخه وقدوته ومطبوعه ഒരു വ്യക്തി അവന്റെ ഉസ്താദിൽ അവൻ മാതൃകയാക്കുന്ന വ്യക്തിയിൽ അവൻ പിൻപറ്റുന്ന വ്യക്തിയിൽ എല്ലാം അവൻ നോക്കണം. ഫൈൻ വജദഹു കദാലിക ഫലിയുബഇദ് മിൻ, ഇങ്ങനെ ഹവ അനുസരിച്ച് ജീവിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവനിൽ നിന്ന് അകലണം. വൈൻ വജദ മിമ്മൻ ഗലബ അലൈഹി ദിക്റുല്ലാഹി തആല അസ്സ വജല്ല വഇത്തിബാഉ സുന്ന, ഇനി ഒരുത്തന്റെ മേലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും അതുപോലെ തന്നെ സുന്നത്തിനെ പിൻപറ്റലാണ് മുന്തി നിൽക്കുന്നതെങ്കിൽ വഅമ്റുഹു ഗൈറു മഫ്റൂതിൻ അലൈഹി ബൽ ഹുവ ഹാജിമൻ ഫീ അംരിഹി ഫലിസ്തംസിക് ബിഗർസിഹി, അവനുമായിട്ട് അവന്റെ കാര്യം ഒരിക്കലും നഷ്ടത്തിലല്ല, അവൻ അവനുമായിട്ട് മുറുകെ പിടിച്ചേക്കുക. അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. അഹ്ലുൽ ദിക്റിനേറ്റ് അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് ഓർപ്പിക്കുന്ന ആളുകളുമായിട്ടാണ് നാം കൂട്ടുകൂടേണ്ടത്. എന്നിട്ട് ശേഷം പറയാറ് വഅഹ്സിൻ വംബസിത് വർഫഖ് മനാഫിസ് ലിഅഹ്ലിൽ ഖൈരി ഫിൽ റുതബിൽ മആലി ഫഹുസ്നിൽ ബിശ്രി മന്ദൂബ് ഇലൈഹി വയക്സുവാഹു ലഹു തൗബൽ ജനാനി. സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മുഅ്മിൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ അവൻ എങ്ങനെയായിരിക്കണം? വഅഹ്സിൻ, ഇഹ്സാൻ ചെയ്യുക, ആളുകൾക്ക് നന്മ ചെയ്യുന്നവരായിരിക്കുക. വംബസിത് മുഖപ്രസന്നതയുള്ളവനായിരിക്കുക ആളുകളോട് പെരുമാറുമ്പോൾ. വർഫുഖ് റിഫ്ഖ് കാണിക്കുന്നവൻ, ആളുകളോട് ഒരു കൃപ കാണിക്കുന്നവനാവുക. വനാഫിസ് ലിഅഹ്ലിൽ ഖൈരി ഫീ റുതബിൽ മആലി, ഉന്നതമായ സ്ഥാനത്തെത്താൻ വേണ്ടി ഖൈറുള്ള ആളുകളുമായിട്ട് മത്സരിക്കുന്നവനാവണം. അതായത് നമ്മളെക്കാൾ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുമായി മത്സരിക്കണം. എന്തിന്റെ മത്സരമാണത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സഹാബാക്കുള്ളത് കാണാം, ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അത് അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അവര് അത് അസൂയ കൊണ്ടുള്ള മത്സരമല്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. പലപ്പോഴും നമ്മളെയൊക്കെ അള്ളാഹുവിലേക്ക് അടുത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നണില്ല എന്നുണ്ടെങ്കിൽ, ഇൽമു കൊണ്ടോ അമല് കൊണ്ടോ അള്ളാഹുവിലേക്ക് മുന്നിട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ അതുപോലെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം പോലും നമുക്ക് തോന്നില്ലെങ്കിൽ വലിയ നഷ്ടമാണ്, അത് വലിയ നഷ്ടമാണ്. അങ്ങനെയല്ല നമ്മൾ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഇതിലൊന്നാമത് പറഞ്ഞു, ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്യുന്നവരായിരിക്കണം, നന്മകൾ ചെയ്യുന്നവരായിരിക്കണം, അതുപോലെ മുഖപ്രസന്നതയോടുകൂടി അവരോട് പെരുമാറുന്നവരായിരിക്കണം. അല്ലാതെ വെറുപ്പുണ്ടാക്കുന്ന, കോപിക്കുന്ന, ഒരു മോശപ്പെട്ട രീതിയിലാവുന്ന അവസ്ഥ ആവരുത്. എപ്പോഴും ആ പ്രസന്നത നിലനിർത്തുന്നവനായിരിക്കണം. അങ്ങനെയുള്ള ഒരുത്തൻ അഥവാ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അവന് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു വസ്ത്രമാണ് അണിയിക്കുന്നത്. കാരണം അവന് ആളുകൾക്കെല്ലാം ഇഷ്ടമായിരിക്കും, അവന്റെ സ്വഭാവം ഏറ്റവും നല്ല രീതിയിലായിരിക്കും, അവന് ആളുകൾക്കെല്ലാം തൃപ്തികരമായിരിക്കും. ഇതൊക്കെ ഒരു സലീമായ കൽബിലേക്ക് ബന്ധിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുത്തന്റെ കൽബ് നന്നാവുമ്പോ അവന്റെ ശരീരവും അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവും അവന്റെ കർമ്മവും അവന്റെ ഇടപാടുകളും എല്ലാം നന്നാവും, എല്ലാം നന്നാവും. അടുത്ത ബൈറ്റുകളിൽ പറയാണ്, വഹ്ബിബ് ഫിൽ ഇലാഹി വആദി ഫീ വബ്ഗിൽ ജാഹിദൻ ഫീഹി വവാരി വഹ്ല ശിർക്കി ബായിൻഹും വഫാരിഖ് വലാ തർക്കൻ ഇലാ അഹ്ലി ദലാലി അൽവലാ വൽബറാ എന്നുള്ള ഈമാനിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശൈഖ് പറയുന്നത്. വഹ്ബിബ് ഫിൽ ഇലാഹി വആദി ഫീഹി, നീ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാവുക. അതുപോലെ തന്നെ ഒരാളോടുള്ള ശത്രുത അതും അള്ളാഹുവിന് വേണ്ടിയാവുക. വബ്ഗിൽ ജാഹിദൻ ഫീഹി വവാരി, അതുപോലെ വെറുക്കുന്നതും സ്നേഹബന്ധം വെച്ച് പുലർത്തുന്നതും അള്ളാഹുവിന് വേണ്ടിയാവുക. വഹ്ല ശിർക്കി ബായിൻഹും വഫാരിഖ്, ശിർക്കിന്റെ ആളുകളുമായിട്ട് ഒരകൽച്ച നിനക്കുണ്ടാവുക. വലാ തർക്കനി ഇലാഹിലും ദലാലി, വലാലത്തിന്റെ ആളുകളുമായിട്ടല്ല നിനക്ക് ബന്ധമുണ്ടാകരുത്, വലാലത്തിന്റെ ആളുകളുമായിട്ട് ബന്ധമുണ്ടാകരുത്. നമുക്കറിയാം ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, അത് കഴിഞ്ഞിട്ടാണ് വേറൊരു തിന്മയുള്ളൂ. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ആളുകളോട് ഒരു മുഅ്മിന് ഖൽബിൽ എന്തുണ്ടാവൂല, അടുത്തൊരു സ്നേഹബന്ധം ഉണ്ടാവൂല. അതൊരു മുഅ്മിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വെറുക്കുന്ന ഒരു പ്രവൃത്തിയെ ഒരു മുഅ്മിൻ എങ്ങനെയാണ് സ്നേഹിക്കുക? അള്ളാഹു തആലയ്ക്ക് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹു തആലയ്ക്ക് വേണ്ടി വെറുക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണം ഒരാളിലുണ്ടോ ആ കാരണം കൊണ്ട് സ്നേഹിക്കുക. അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ അടുത്തുള്ളത്, ആ കാര്യം കൊണ്ട് വെറുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന ഒരുത്തന്റെ അവസ്ഥ, വയുഹിബ്ബുൽ മർആ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അവൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഒരാളെ സ്നേഹിക്കുകയുള്ളൂ, അവൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരാളെ വെറുക്കുകയുള്ളൂ. അതാണ് ഈ ബൈത്തുകളിൽ പറയുന്നത്. അതായത് ഒരുത്തന്റെ കൽബ് സലീമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൽബിൽ ഹുബ്ബുണ്ടാവുക അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും, വെറുപ്പുണ്ടാവുക അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. എന്നിട്ട് പറയാ, എന്നിട്ട് ശൈഖ് പറയാണ്, വതശ്ഹദു ഖാഫിഅൻ മിൻ ഗൈരി ശക്കിൻ ബിഅന്നല്ലാഹ ജല്ല അനിൽ മിസാലി, ഒരു സംശയവുമില്ലാതെ നീ ഉറപ്പിച്ചോ, ഒരു സംശയവും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സമമായിട്ട് അതി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉപമയായിട്ട് ഒന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ പോലെ എന്ന് പറയാനോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു സമമാക്കി പറയാനോ, ഒരു ഉപമ പറയാനോ, ഒരു മിസാല് പറയാനോ ഒന്നും തന്നെയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ പോലെയേ അല്ല. അത് പറഞ്ഞു തുടങ്ങുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ബൈത്തുകളിൽ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചില പ്രധാനപ്പെട്ട വിശ്വാസം, അള്ളാഹുവിന്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് തുടക്കമായി പറയുകയാണ്. അള്ളാഹു തആല എത്രയോ ആയത്തുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഹൽ തഅലമു ലഹു സമിയ, അള്ളാഹുവിന്റെ പേരത്തെ ഒരാൾ നിങ്ങൾക്ക് അറിയോ? ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന്റെ രൂപം നിങ്ങൾ പറയാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ രൂപമ നിങ്ങൾ പറയാൻ നിൽക്കരുത്. അള്ളാഹുവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹു യോജിച്ച രീതിയിൽ, സൃഷ്ടികളുടെ ഒരു സൃഷ്ടിയോടും യോജിച്ച രീതിയിൽ അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല എന്ന് ഷെയ്ഖ് പറയാണ്. അലാ ബിദ്ദാതി ഫൗഖൽ അർശി ഹഖൻ ബിലാ കൈഫിൻ വലാ തഅ്വീലി ഗാലി ഉലുവൽ ഖദ്രി വൽ ഖഹരി അല്ലദാനി ഹുമാ ലില്ലാഹി മിൻ സിഫത്തിൽ കമാലി ബിഹാദാ ജാഅനാ ഫി കുല്ലി നസ്ഇൻ അനിൽ മഅതൂമി മിൻ സഹബിൻ വആലി അലാ ബിദ്ദാതി ഫൗഖൽ അർശി ഹഖൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ആർശിന് മേലെയാണ് ദാത്ത് കൊണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട വിശ്വാസമാണ് ഐനല്ലാ എന്നുള്ളത്. അള്ളാഹു എവിടെ എന്ന് ചോദിച്ചാൽ അലൽ അർഷ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തആല ഖുർആനിലൂടെ അറിയിച്ചതാണ്, അർറഹ്മാനു അലൽ അർശിസ്തവ തുമ്മസ്തവ അലൽ അർഷ്. എത്ര ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന് മുകളിലാണ്. അപ്പൊ ദാത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന് മുകളിലാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, ബിലാ കൈഫിൻ വലാ തഅ്വീലി ഗാലിൻ. ബിലാ കൈഫിൻ എങ്ങനെയാണ് എന്നുള്ള ചോദ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന് മുകളിൽ എന്താണ്, നിൽക്കുകയാണോ, ഇരിക്കുകയാണോ, കിടക്കുകയാണോ, ഒന്നുമില്ല. നമ്മളൊക്കെ അറിയിച്ചു തന്നിട്ടില്ല എങ്ങനെയെന്നുള്ള ചോദ്യം നമുക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന് മേലാണെന്ന് അറിയിച്ചു, അത് വിശ്വസിച്ചു. പ്രശസ്തമായ സംഭവം നമുക്കറിയാം, ഇമാം മാലിക്കിന്റെ അടുക്കിലേക്ക് ഒന്നൊരാൾ ചോദിച്ചു, അർറഹ്മാനു അലൽ അർശി സ്തവ, അള്ളാഹു തആല അർശിമെ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, കൈഫ സ്തവ, എങ്ങനെയാണ് അള്ളാഹു തആല ഇസ്തിവാ ചെയ്യുക? അപ്പൊ ഇമാം മാലിക് പറഞ്ഞ മറുപടി എന്താണ്? അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാഉ അറിയുന്ന കാര്യമാണ്, ഖുർആനിൽ വന്നിട്ടുണ്ട്. വൽ കൈഫു മജ്ഹൂലുൻ, കൈഫ് നമുക്കറിയില്ല, അള്ളാഹു അറിയിച്ചതിട്ടില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ എന്താണ്? നിർബന്ധമാണ്, കാരണം അള്ളാഹുന്റെ കലാമിൽ വന്ന കാര്യമാണ്. വസ്തുആലു അൻഹു ബിദ്അത്തുൻ, അതിനെ പറ്റി ചോദിക്കുക എന്നുള്ളത് ബിദ്അത്താണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കെ ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തിട്ട് ഒറ്റ സഹായി പോലും ചോദിച്ചിട്ടില്ല, അല്ല ഇങ്ങനെ ഇസ്തിഅവ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം എന്താണ്? ബിദ്അത്താണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അർശിനു മേൽ ഇസ്തിഅവ ചെയ്തിരിക്കുകയാണ്. ബിലാ കൈഫിൻ വലാ തഅ്വീലി ഗാലിൻ, തഅ്വീലി ഗാൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ, പിഴച്ച കക്ഷികൾ ഇസ്തിഅവ എന്നുള്ളതിന് അർത്ഥം പറയുക ഇസ്തൗല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിനെ അധികാരപ്പെടുത്തി, അല്ലെ അർശിനെ കീഴടക്കി എന്നുള്ള അർത്ഥത്തിൽ പറയും. അതായത് തഅ്വീലു ഖാൽ എന്ന് പറയുന്നത് അത് വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു തആല ഖുർആനിൽ എന്താണോ പറഞ്ഞ് അത് അതുപോലെ എടുക്കുക എന്നുള്ളതാണ്. തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, ഉലുവൽ ഖദരി വൽ ഖഹരി ലദാനി ഹുമാ ലില്ലാഹി മിൻ സിഫത്തിൽ കമാലി. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കഴിവ് കൊണ്ടും അതുപോലെ തന്നെ അവന്റെ ഖഹർ, അവന്റെ അധികാരം കൊണ്ടും അവൻ ഒലുവാണ്. അതായത് അള്ളാഹുവിന്റെ ഒലുവ് മൂന്ന് രീതിയിൽ അവിടെ പറഞ്ഞു ഷെയ്ഖ്. ഒന്ന് ദാത്ത് കൊണ്ട് അർശിന് മേലാണ്, അതുപോലെ ഖുദ്റത്ത് കൊണ്ടും ഖഹ്റത്ത് കൊണ്ടും കഴിവ് കൊണ്ടും അധികാരം കൊണ്ടും അള്ളാഹു തആല എന്താണ്? ഒലുവാണ്, അലിയാണ്, ഉന്നതനാണ്. അപ്പൊ അത് അവസാനം പറഞ്ഞ രണ്ടെണ്ണം സിഫത്ത് കൊണ്ട് ഒലുവാണ്, ഒന്നാമത്തേത് ദാത്ത് കൊണ്ട് ഒലുവാണ്. ഈ രണ്ട് രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതനാണ്. ഹുമാലില്ലാഹി മിൻ സിഫത്തിൽ കമാലി, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പൂർണമായ സിഫത്തിൽപ്പെട്ട കാര്യമാണ്, പൂർണമായ അള്ളാഹുവിന്റെ വിശേഷങ്ങളിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വിശ്വസിക്കണമെന്ന് പറയുന്നത്? ബിഹാദാ ജാഅനാ ഫീ കുല്ലി നസ്തിൻ അനിൽ മഅസൂമി മിൻ സഹബിൻ വആലി. ബിഹാദാ ഇങ്ങനെയാണ് ജാഅനാ നമ്മിലേക്ക് വന്നിട്ടുള്ളത്, ഫീ കുല്ലി നസ്തിൻ എല്ലാവിധ പ്രമാണത്തിലും ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അനിൽ മഅസൂമി മിൻ സഹബിൻ വആലി, മഅസൂമിൽ നിന്ന്, മഅസൂമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസഹബിൻ സഹാബാക്കളിൽ നിന്ന്, വആലി കുടുംബത്തിൽ നിന്നും, അഥവാ സഹാബാക്കളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നെല്ലാം നമുക്ക് വന്നിട്ടുള്ള, നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ്? ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉലുവാണ് ഇതില് സൂചിപ്പിക്കുന്നത്. അടുത്ത ബൈത്തുകൾ അർശിന് മേൽ ഇസ്തിവാവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബൈത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നുസൂലിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അള്ളാഹുവിന്റെ ഇറക്കത്തിനെ പറ്റിയിട്ട്. വയൻസിറു റബ്ബുന ഫീ കുല്ലി ലൈലിൻ ഇലാ അദ്നസ് സമാവാതിൽ അവാരി, എല്ലാ രാത്രിയിലും നമ്മുടെ റബ്ബ് ഇറങ്ങുന്നുണ്ട് ഒന്നാം ആകാശത്തിലേക്ക്. ലിസുലുഫിൽ ലൈലി യൻസിലു ഹീന യബ്ഖ ബിലാ കൈഫിൻ അലാ മജ്രി ലയാലി, എല്ലാ രാത്രിയെയും അവസാനത്തെ മൂന്നിലൊന്നിൽ അതിന്റെ കൈഫിയത്തും നമുക്കറിയില്ല. യുനാദി ഖൽഖഹു ഹൽ മിൻ മുനീബിൻ, അല്ലാഹു തആല അടിമകളോട് ചോദിക്കും ആരാണ് എന്നിലേക്ക് മടങ്ങി വരുന്നത്, പശ്ചാത്തപിച്ച് മടങ്ങി വരുന്നത്. വഹൽ മിൻ തായിബിൻ ഫീ കുല്ലി ഹാലിൻ, എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്തു വരുന്നത്. വഹൽ മിൻ സായിലിൻ യദ്ഊ ബിഖൽബിൻ, ആരാണ് അവന്റെ കൽബ് കൊണ്ട് ചോദിക്കുന്നത് തേടുന്നത്. ഫയുഅത സുഅലഹു ഇൻദ സുആലി, ആ ചോദിക്കപ്പെടുന്ന കാര്യം ഞാൻ നൽകുന്നതാണ്. വഹൽ മുസ്തഗ്ഫിരിൻ മിമ്മാ ജനാഹു മിനല്ലാ അമാലി ഔ സൂഇൽ മഖാലി, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്നും ആരാണ് ഇസ്തിഗ്ഫാർ തേടുന്നത് അത് ഞാൻ അവന് നൽകാം എന്നുള്ള കാര്യങ്ങൾ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നുസൂലുമായി ബന്ധപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി കൊണ്ട് മുത്തഫഖുൻ അലൈഹി ആയിട്ട് ഹദീസിൽ വന്നിട്ടുള്ള ഹദീസാണ് യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇ ദുനിയ ഹീന യബ്ഖാഹു ലില്ലാഹ്, ഓരോ രാത്രിയെയും അവസാനത്തെ മൂന്നിലൊന്നും ആവുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തിലേക്ക് വരികയും എന്നിട്ട് ചോദിക്കും ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത് ഞാൻ ഉത്തരം ചെയ്യാം, ചോദിക്കാനുള്ളത് ഞാൻ നൽകാം, ഇസ്തിഗ്ഫാർ നേടാനുള്ളത് ഞാൻ പുറത്തു കൊടുക്കാം. മുത്തവാത്തിറായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഒരു സംഘം സഹാബാക്കൾ, ഒരു സംഘം താബിഈകൾ, ഒരു സംഘം സബ്താബിഈകൾ, അങ്ങനെ സംഘമായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ ദൃഢമായി വിശ്വസിക്കേണ്ട കാര്യമാണ് ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതആല രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്നിൽ ഒന്നാം ആകാശത്തേക്ക് വരും എന്നിട്ട് ചോദിക്കും. നാം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സമയം ഉപയോഗപ്പെടുത്തുക, ആ സമയം ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിനോട് ചോദിക്കാൻ ഇസ്തിഗ്ഫാർ ചെയ്യാൻ. ഇത് ചേർന്ന് പറഞ്ഞ മറ്റൊരു വരി, വഹൽ മിൻ സായിലിൻ യദ്ഊ ബിഖൽബിൻ, ആരാണ് കൽബ് കൊണ്ട് ദുആ ചെയ്യാനുള്ളത്. ഫയുഅതാസുഅലഹു ഇൻദ സുആലി, അവൻ ചോദിക്കുന്നത് ഞാൻ നൽകാം. എന്താണ് കൽബ് കൊണ്ട് ദുആ ഉദ്ദേശിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല കൽബ് കൊണ്ടുള്ള ദുആ ആണ് സ്വീകരിക്കുകയുള്ളൂ. ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം. ഉദുഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നിങ്ങൾ ഉത്തരം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ. വഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹി, അല്ലാഹു തആല അശ്രദ്ധമായ ഒരു കൽബിന് എന്ത് ചെയ്യില്ല, ദുആ സ്വീകരിക്കൂല, ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല. അതാണ് കൽബ് കൊണ്ടുള്ള ദുആ എന്ന് ഷെയ്ഖ് ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നുസൂലിനെ പറ്റി പറഞ്ഞു. അടുത്തൊരു സിഫത്തിനെ പറ്റി പറയുന്നത് അല്ലാഹുവിന്റെ കലാമിനെ പറ്റിയിട്ടുള്ള വിശ്വാസം എന്തായിരിക്കണം എന്നാണ്. وتشهد ان القران حقا كلام الله كلام الله من غير اعتلال ولا تمليه مبتدع جهول بخلق القول ان اهل الضلال وايات الصفات تمر مره كما جاءت على وجه الكمال وتشهد ني ورتي മനസ്സിലാക്കി കൊള്ളുക ان القران حقا قران حقാണ് ഏത് രീതിയിൽ كلام الله من غير اعتلال അല്ലാഹുവിന്റെ കലാമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ് അള്ളാഹു തആല ഹർഫോടുകൂടിയും സൗത്തോടുകൂടിയും ശബ്ദത്തോടുകൂടിയും വചനങ്ങളോടുകൂടിയും അള്ളാഹു സംസാരിച്ച സംസാരമാണെന്ത് ഖുർആൻ എന്നുള്ളത്. നബി അലൈഹി സ്വലാം അത് കേൾക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു തആല പറഞ്ഞു വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഖുർആൻ ഇറക്കിയത് റബ്ബുൽ ആലമീനായ അള്ളാഹു ആണ്. നസല ബിഹി അർറൂഹുൽ അമീൻ, ഇറക്കിയത് ഇബ്രാഹിം ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ അടുക്കലാണ്. على قلبك لتكون من المنذرين من قلبك لسان عربي مبين വ്യക്തമായ അറബി ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഖുർആൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല കലാമാണ്. അത് അള്ളാഹു തആല അതിന് ഹർഫുണ്ട് സൗത്തുണ്ട്, അതിന് വാക്കുകളുണ്ട് ശബ്ദമുണ്ട്. അത് വ്യക്തമായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു വലാ തംബീഹി മുബ്തദിഇൻ ജഹൂലിൻ ബിഖൽഖിൽ ഖൗലി അൻ അഹ്ലി ദലാൽ, നീ പിഴച്ച അറിവില്ലാത്ത വിദേശ ആളുകൾ പറയുന്ന വാദത്തിലേക്ക് വീണുപോകരുത്. എന്താണത്?
ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അവർ ഖുർആൻ എന്നുള്ളതല്ല അള്ളാഹുവിന്റെ സൃഷ്ടി പറയുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് അവർ അംഗീകരിച്ചാൽ പോലും അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ, അവർ പറയുന്ന ഒരു വാദമുണ്ട്, എന്താണത്? ആ കലാം അള്ളാഹുവിൽ നിന്നുള്ളതല്ല, അള്ളാഹു വേറെ സൃഷ്ടിച്ചൊരു കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണെന്ന് ഖുർആൻ ചിലർ പറയും. ഞങ്ങൾ അള്ളാഹിന്റെ കലാമാണെന്ന് അംഗീകരിക്കുന്നുണ്ട്, കാരണം അള്ളാഹിന്റെ കലാമാണെന്ന് ഖുർആനിൽ ഉണ്ടല്ലോ ചില അംഗീകരിക്കും. പക്ഷെ അവർ എന്നാലും എന്ത് പറയും, ആ കലാം അള്ളാഹു നിന്നുള്ളതല്ല, അത് അള്ളാഹു വേറെ സൃഷ്ടിച്ച ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള തഴച്ച വാദം നീ പെട്ടുപോകരുത്. ആയാത്തു സിഫാത്തു തമുറു മറ സിഫത്തിന്റെ ആയത്തുകൾ അല്ലെങ്കിൽ സിഫത്തിന്റെ അറിയിപ്പുകൾ വന്നതുപോലെ നമ്മൾ സ്വീകരിക്കും. എങ്ങനെയാണോ വന്നത് അതുപോലെ നമ്മൾ സ്വീകരിക്കും. കമാ ജാഅ അലാ വജ്ഹിൽ കമാലി, അതെങ്ങനെ വന്നോ അതുപോലെ സ്വീകരിക്കും. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നമ്മെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക. അതില് വേറൊരു രീതിയിൽ ഒരു വ്യാഖ്യാനമോ ഒന്നും കൊടുക്കാതെ അത് അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. തക്കീഫ് വേണ്ട, എങ്ങനെയെന്ന് ചോദിക്കേണ്ട, തംസീൽ ഉപമ വേണ്ട, തഹ്രീഫ് മാറ്റത്തിരുത്തുകൾ വരുത്തേണ്ട, തഅ്‌വീൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട, തശ്ബീഹ് അതിനെ സാദൃശ്യപ്പെടുത്തേണ്ട, ഇതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ അത് അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസ പ്രധാനപ്പെട്ടത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകൾ അല്ലെങ്കിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് ഷെയ്ഖ് പറയുന്നത്. بلا غيم ولا وهم خيالي ورؤيا المؤمنين له تعالى مؤمنين الله سبحانه وتعالى كانوا عيانا في القيامة ذي الجلال لا بد ما ختم الله هنا قيامة نالي تنغلد كنغل قلنا علي كانوا مؤمنين كانوا مؤمنين كانوا يراك البدر أو كشم سحفا വ്യക്തമായി ഒരു മേഘത്തിന്റെ തടസ്സമില്ലാതെ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നത് പോലെ വ്യക്തമായി കാണും. ഇല ഗൈമിൻ വല വഹ്മിൻ ഖയാലി, ഒരു തടസ്സം അതിനുണ്ടാവൂല, ഒരു തടസ്സം അതിനുണ്ടാവൂല. എത്രയാ ഹദീസുകൾ റസൂലുള്ള അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, വുജൂഹു യൗമൈദിൻ നാദിറ ഇല റബ്ബിഹ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രകാശപൂരിതായിരിക്കും തങ്ങളുടെ റബ്ബിലേക്കുള്ള നോട്ടം കാരണത്താൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും كما ترون هذا القمر لا تضامون في رؤيته ليس رسول الله ഇങ്ങനെ കുംഭ ആകാശത്തെ ചന്ദ്രനെ കണ്ടു, നല്ല പൂർണ്ണ നിലാവുള്ള ചന്ദ്രൻ. റസൂലുള്ള പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ അല്ലാഹനെ കാണും, കാഴ്ചനല്ല നോട്ടത്തെയാണ് പറഞ്ഞത്, ചന്ദ്രനെ പോലെ കാണുന്നല്ല നോട്ടത്തെ വ്യക്തമായി കാണും, ഒരു തടസ്സമില്ലാതെ നിങ്ങൾ കാണും. വേറെയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നു, ഇന്നക്കും സതറൗന റബ്ബക്കും യൗമുൽ ഖിയാമ, തീർച്ചയായിട്ടും യൗമുൽ ഖിയാമ നിങ്ങൾ റബ്ബിനെ കാണുക തന്നെ ചെയ്യും, ഒരു തടസ്സമില്ലാത്ത രീതിയിൽ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാ ഹൽ നറാ റബ്ബന യൗമുൽ ഖിയാമ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ പരലോകത്ത് കാണുമ്പോ. അപ്പോ റസൂലുള്ളാഹി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ സൂര്യനെ മേഘമൊന്നും ഇല്ലാതെ കാണുമ്പോ എന്തെങ്കിലും തടസ്സമില്ലാതെ കാണുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇല്ല പറഞ്ഞു. പൂർണ്ണ നിലാവിൽ ചന്ദ്രനെ ഒന്ന് തടസ്സമില്ലാതെ കാണുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാണും. ഏറ്റവും ആസ്വാദകരമായിട്ടുള്ള കാര്യം പരലോകത്ത് എന്താണ്? തന്റെ റബ്ബിനെ കാണുക എന്നുള്ളതായിരിക്കും. അടുത്ത ശേഖ് പറഞ്ഞു, വമീസാനുൽ ഹിസാബി കദാക ഹഖൻ മഅൽ ഹൗളിൽ മുതഹരി കസുലാലി. മീസാൻ, നാളെ പരലോകത്ത് വിചാരണ നടക്കുമ്പോൾ മീസാൻ ഉണ്ട്. അത് ഹദീസുകളിലൂടെ വ്യക്തമായി വന്നിട്ടുള്ളതാണ്. ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, വനവഉൽ മവാസീന അൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, മീസാനുകൾ സ്ഥാപിക്കും, രണ്ട് കഫുകളുള്ള പിന്നെ രണ്ട് ത്രാസുകളുള്ള നെന്മ ഒന്നിൽ തൂക്കുന്നു, തിന്മകൾ മറ്റൊന്നിൽ തൂക്കുന്ന ത്രാസുകളുള്ള മീസാൻ നാളെ പരലോകത്ത് ഉണ്ടാകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ദൃഢമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. എങ്ങനെ എന്നുള്ള അള്ളാഹു അറിയാം, രണ്ട് ത്രാസുകളുണ്ട് എന്ന് നമുക്കറിയാം. അത് ചില പണ്ഡിതന്മാർ ഓരോരുത്തർക്കും ഉണ്ടാകും, അതല്ല എല്ലാവർക്കും ഒന്നാണ് എന്നെല്ലാം പറഞ്ഞത് കാണാം. മഅൽ ഹൗലിൽ മുതഹരി കസ്ദുലാലി, എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ഹൗലുൽ കൗസർ, ശുദ്ധമായ വെള്ളമുള്ള ഹൗലുൽ കൗസർ, ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത്, പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള ഹൗലുൽ കൗസർ, അതിന്റെ നീളവും വീതിയും അത്രത്തോളം വിശാലത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചത് കാണാൻ സാധിക്കും. അത്ര വലുതാണ്, അതിലെ കോപ്പുകൾ നക്ഷത്രങ്ങളെ പോലെയുള്ളതാണ്. അങ്ങനെ ഒരുപാട് രീതിയിൽ അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അത്രയധികം ഒരു വട്ടം കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹം അനുഭവിക്കാത്ത മദീനയിലെ പ്രായമേറിയ ആളുകൾ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഹൗലിൽ നിന്ന് കുടിപ്പിക്കണമേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. നാവും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത് തേടുകയാണ്. ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കുന്നവരായി നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ അടുത്ത ശൈഖ് പറഞ്ഞു, വമി അറാജുർ റസൂലി ഇലൈഹി ഹഖ് ബിനഫ്സിൻ വാരിദിൻ ലിശക്കിജാരി. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅറാജ് യാത്ര പോയത് ഹഖാണ്. കാരണം ഒരു സംശയവുമില്ലാത്ത വ്യക്തമായ തെളിവിലൂടെ അത് വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഇസ്റാ മിഅ്റാജ് യാത്ര നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് ആകാശത്തിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോടൊപ്പം പോയി. ഓരോ ആകാശത്തിലും ആദം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു, യഹ്യ നബി അലൈഹി ഇസ്ലാമിനെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു, യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ ഓരോ ആകാശത്തിൽ, പിന്നെ മൂസാ നബിയും ഹാറൂൻ നബിയെയും കണ്ടു, ഇദ്രീസ് നബിയെ കണ്ടു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹയിൽ അടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചു, അള്ളാഹുവിന്റെ നൂറിനെ കണ്ടു. അവിടുന്ന് നമസ്കാരം നിസ്കാരം നിർബന്ധമാക്കി, പിന്നീട് അത് 50 വക്ത് 5 വക്ത് ആക്കി കൊടുത്തു. ഇതെല്ലാം നമ്മൾ കേട്ട് പരിചയിച്ച സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ അതും ഇവിടെ നമ്മൾ ദൃഢമായി വിശ്വസിക്കും. കാരണം ചില ആളുകൾ വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ഇസ്ലാം മിഅ്റാജ് ഒരു സ്വപ്നമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, നേരെ പോയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. അടുത്ത ശൈഖ് പറയുന്നു, കദാക്കൽ ജിസ്റു യുൻസബു ലിൽ ബറായ അലാ മത്നി സ്തഈരി ബിലാ മുഹാലി ഫലാജിൻ സാലിമി ഫനാജിൻ സാലിമിൻ മിൻ കുല്ലി ശർരിൻ വഹാബിൻ ഹാലിക്കിൻ ലിന്നാരി സാലിൻ. അടുത്ത വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറയുന്നത് സിറാത്തിനെ സംബന്ധിച്ചിട്ടാണ്. കദാക്കൽ ജിസ്റു യുൻസബു ലിൽ ബറായ, സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കുന്ന പാലം. അലാ മത്നി സ്തഈരി ബിലാ മുഹാലി, നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നരകത്തിന്റെ മുകളിലൂടെ അത് വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഫനാജിൻ സാലിമിൻ മിൻ കുല്ലി ശർരിൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ എല്ലാവിധ ശർറിൽ നിന്ന് രക്ഷപ്പെട്ടു. വഹാബിൻ, വിജയിക്കുന്നവൻ അതിൽ നിന്ന് രക്ഷപ്പെടും. വഹാബിൻ ഹാലിക്കിൻ ലിന്നാരി സാലി, എന്നാൽ നാശം പറ്റുന്നവൻ അതിൽ നിന്ന് നരകത്തിലേക്ക് വീണ് നശിക്കുന്നവനായിരിക്കും. നശിക്കുന്നവനായിരിക്കും. ഒരിക്കൽ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് വമൽ ജിസ്റു, എന്താണ് റസൂലെ ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മദ്ഹലത്തുൻ മജില്ലത്തുൻ അലൈഹി ഹതാതീഫ് വകലാലീബ് ഹസഖത്തുൻ മുഫൽതഹത്തുൻ, വഴുവഴുക്കുള്ള ഒരുപാട് കൊളുത്തുകളും മറ്റും ചുറ്റുമുള്ള ഒരു പാലമാണത്. അൽ മുഅ്മിനു അലൈഹാ കത്തറത്തി വൽ ബർഖി വകലീഹ്, മുഅ്മിനുകൾ അതിലൂടെ ചിലപ്പോൾ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ, ചിലപ്പോൾ ഒരു ഇടിമിന്നലിന്റെ, ചിലപ്പോൾ ഒരു കാറ്റിന്റെ, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മേലെ പോണ പോലെ പോകും. ഫനാജിൻ മുസല്ലമുൻ വനാജിൻ മഖ്ദൂശുൻ വമഖ്ദൂസുൻ ബിനാരി ജഹന്നം, ചില ആളുകൾ ഒരു കുഴപ്പമില്ലാതെ പോകും, ചില ആളുകൾ ഈ കൊളുത്തുകൾ കോരി വലിച്ച് മുറിയായിട്ടുള്ള അവസ്ഥയിൽ ചില ആളുകൾ നരകത്തിലേക്ക് വീഴും. ഹത്താ യമുറു ആഖിറുഹും യുസ്ഹബു സഹ്ബൻ, അവസാനത്തെ ആള് നിരങ്ങി നിരങ്ങിയിട്ട് അതിലൂടെ പാലം കിടക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. പാലത്തിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കണം. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പരലോകത്തെ സിറാത്തിലുള്ള യാത്ര ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൽ അവൻ എത്രത്തോളം നിൽക്കുന്നതനുസരിച്ചിരിക്കും. ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൽ കൊളുത്തോളം എന്താണ്, ഷഹവത്തുകളും ശുഭത്തുകളുമാണ്. ഇതിന്റെ കൊളുത്തിൽ പെടാതെ ആരാണോ നേരാവണ്ണം പോകുന്നത് അവൻ അവിടെയും വേഗത്തിൽ പോകാൻ പറ്റും. ഇതിന്റെ കൊളുത്തുകളിൽ പെട്ടാൽ അവിടെയും കൊളുത്തുകളിൽ പെടുന്ന അവസ്ഥയാണ്. അലി ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനത്തിനനുസരിച്ചായിരിക്കും പ്രതിഫലം ഉണ്ടാവുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹു തആല നമ്മളെ എത്രയും പെട്ടെന്ന് ആ സിറാത്ത് മുറിച്ചു കടക്കുന്ന സ്വർഗാവകാശമുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അടുത്ത ബൈത്തുൽ ശൈഖ് പറയുന്നത്, വനുഅ്മിനു ബിൽ ഖവാ ഖൈറൻ വശറൻ വബിൽ മഖ്ദൂരി ഫീ കുല്ലിൽ ഫിആലി. നുഅ്മിനു ബിൽ ഖവാ ഖൈറൻ വശറ, അല്ലാഹുവിന്റെ ഖവാ ഖദ്റിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസം, ഖവാ ഖദ്റിലെ വിശ്വാസം, അത് ഖൈറും ഷെറും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഇൽമു പറഞ്ഞാൽ എന്താണ്, അത് എപ്പോഴും ഉള്ളതാണ്. അള്ളാഹുവിന്റെ ഇൽമു പുതുതായിട്ട് എന്തെങ്കിലും കാര്യം വരണോ, ഒന്നുമില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സൃഷ്ടിയെ സൃഷ്ടിക്കുമ്പോഴാണ് അള്ളാഹുക്ക് ആ സൃഷ്ടിയെ കുറിച്ച് അറിവുണ്ടാവുക, അല്ല മുമ്പേ തന്നെ അള്ളാഹുവിന് അറിവുണ്ട്. അള്ളാഹുവിന്റെ അറിവിൽ എന്തില്ല, പുതുതായിട്ടൊരു കാര്യമില്ല, പുതുതായിട്ട് അള്ളാഹുവിനൊന്നും അറിയാനില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഇൽമു കടന്നു പോയിട്ടുണ്ട്, അള്ളാഹു തആല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കാര്യം സംഭവിക്കും, സംഭവിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ സൃഷ്ടിയായിരിക്കും. ഈ നാല് കാര്യങ്ങളാണ് ഖവാ ഖദറിൽ വിശ്വസിക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിന്റെ ഇൽമ് എല്ലാത്തിന്റെയും മുമ്പേ നിലനിൽക്കുന്നതാണ്, അതിൽ പുതുതായിട്ട് ഒന്നും വരാനില്ല. രണ്ട്, കിതാബത്തിൽ അള്ളാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. മൂന്ന്, ഇറാദത്ത്, അള്ളാഹു തആല ഉദ്ദേശിക്കുമ്പോഴാണ് ആ കാര്യം സംഭവിക്കുക. നാല്, ഖലഖ്, അള്ളാഹു തആല സൃഷ്ടിക്കുകയാണ് ആ കാര്യത്തെ.
അടിമകളും അടിമകളുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അപ്പൊ ഖളാ ഖദർ വിശ്വസിക്കണം. ഖളാ ഖദർ വിശാലമായി വിശദീകരിക്കണം. പലപ്പോഴും മുമ്പ് ആ വിഷയം മാത്രം നമ്മൾ ദർസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്ന സമയമില്ല. അപ്പൊ ഖളാ ഖദറിലെ വിശ്വാസം അബിൻ മഖ്ദൂരി ഫീ കുല്ലിൽ ഫിആലി, എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അടിമ ചെയ്യുന്ന നന്മയും തിന്മയെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. വഅന്ന നാറ ഹഖ്ഖുൻ ഖദ് ഉഇദ്ദത് ലിഅദാഇ റസൂലി നബിൽ ദലാലി, നരകം എന്നുള്ളത് അള്ളാഹു തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, സൃഷ്ടിച്ച കാര്യമാണ്. ആർക്കാണത്? അള്ളാഹുവിന്റെ റസൂലിനെ എതിർത്ത് നിൽക്കുന്ന ശത്രുക്കൾക്കും വഴികേടിലായ ആളുകൾക്കുമാണ് നരകമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള കാര്യമാണ് നരകം. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ചില പഴച്ച ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അഹ്ലുൽ സുന്നയുടെ വിശ്വാസം എന്താണ്? നരകം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുണ്ട്. വത്തഖുൻ നാറ അല്ലതീ ഉഇദ്ദത് ലിൽകാഫിരീൻ, ഒരുക്കിയ നരകെന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നരകത്തിലേക്ക് ആളുകളെ എറിയുന്നത് എങ്ങനെയാണ്? ബിഹിക്മതി റബ്ബിന അദലം വഇൽമൻ ബിഅഹ്വാലിൽ ഖലായിഖി ഫിൽ മആലി. അള്ളാഹു തആല നാളെ നരകത്തിലേക്കുള്ള ആളുകളെ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ ഹിക്മത്ത് കൊണ്ടാണ്. അള്ളാഹു തആല ഹിക്മത്ത് കൊണ്ട് തീരുമാനിക്കും. അള്ളാഹുവിന്റെ നീതിപൂർവമായ തീരുമാനമായിരിക്കും, അല്ലാതെ ഒരു അനീതി അള്ളാഹുവിന് ഉണ്ടാവൂല. വഅന്ന ജന്നത്തുൽ ഫിർദൗസ ഹഖ്ഖുൻ വഇദ്ദത് ലിൽ ഹുദാതി ഉലിൽ മആലി, സ്വർഗം എന്നുള്ളത് ഹഖ്ഖാണ്. അള്ളാഹു തആല നേർമാർഗ്ഗം നേടിയ ഉന്നതമായ അവസ്ഥയിൽ ദർജയിലെത്തിയ ആളുകൾക്ക് വേണ്ടി ഒരുക്കിയത്. ബിഫൗലി മിൻഹു ഇഹ്സാൻ വജൂദ വതക്രീമൻ ലഹു ബഅദൽ വിസാലി, അള്ളാഹു തആല നൽകുന്ന ഇഹ്സാനും ഫളും അനുഗ്രഹവുമാണ് ആ സ്വർഗം എന്നുള്ളത് പറയുക. എന്നിട്ട് അടുത്ത ബൈത്തുകൾ പറയാണ്, വകുല്ല ഫിൽ മഖാബിരി സൗഫ യൽഖാ ബിലാ ശക്കിൻ ഹുനാലിക ലിസ്സുആലി. കുറച്ച് ആയത്തിൽ അവസാനിപ്പിക്കാൻ കഴിയാനായി. വകുല്ലത്തിൽ മക്കാബിരി സൗഫയൽക്ക, ഖബറിൽ കിടക്കുന്ന എല്ലാവരും കണ്ടുമുട്ടും. ബിലാശക്കൻ, ഒരു സംശയവുമില്ലാതെ. ഹുനാലിക്കൽ ഇസ്വാലി, അവിടെ ചോദ്യം ഉണ്ടാവും. മരിച്ചുപോയ ഖബറിൽ ചോദ്യമുണ്ടാകും. നഖീറം മുൻകറൻ ഹക്കം ബിഹാദ, നഖീറ് മുൻകർ എന്നുള്ള രണ്ട് മലക്കുകൾ വരും. മാദീനു മൻ റബ്ബുക മാദീനുക മൻ നബിയുക, ഈ ചോദ്യങ്ങൾ ചോദിക്കും. മുഅ്മിനീങ്ങളാണെങ്കിൽ ഉത്തരം പറയും. മുനാഫിഖുകൾ എന്താ ആഹാ എന്ന് പറയും. ആളുകൾ എന്തോ പറയുന്നുണ്ടായിരുന്നു, ഞാനും അതേ പറഞ്ഞുള്ളൂ. അപ്പൊ മലക്കുകൾ പറയും, നീ അത് മനസ്സിലാക്കിയില്ല, നീ അത് പിൻപറ്റിയില്ല. എന്നിട്ടുണ്ട് പെരടിയിൽ ഇരുമ്പ് ദണ്ഡ് കൊണ്ട് അടിക്കുന്ന അവസ്ഥയുണ്ടാവും. ചോദ്യം ഖബറിൽ ചോദ്യം ചോദിക്കലുണ്ടാവും. അതിനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വന്നിട്ടുണ്ട്. വഅമാലൻ തുഖാലിനുഹു ഫഇമ്മാ ബിഖൈരിൻ ഖാറത് ഔ സൂഇ ഹാലിൻ, നമ്മുടെ സൽക്കർമ്മങ്ങൾ നല്ലൊരാളുടെ വേഷത്തിൽ നമുക്ക് കൂട്ടായി ഖബറിൽ ഉണ്ടാകും. നമ്മുടെ തിന്മകൾ ഒരു കറുത്ത രൂപത്തിൽ, ഭയപ്പെടുത്തുന്ന രൂപത്തിലും എന്തുണ്ടാകും? നമ്മുടെ പിന്നെ കൂട്ടായിട്ട്, എപ്പോഴും നമ്മളല്ല, തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കൂട്ടായിട്ട് അവന്റെ തിന്മകൾ അവനെ ഭയപ്പെടുത്തുന്ന രൂപത്തിലും നരകത്തിൽ ഉണ്ടാവും. ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങൾ വരും, മോശപ്പെട്ട ഭയപ്പെടുത്ത രൂപത്തിൽ തിന്മകളും വരും. ഷേഖ് ഈ ബൈത്ത് അവസാനിപ്പിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കുറച്ച് ദുആഇന്റെ ലഫ്സുകൾ എഴുതിയിരിക്കുകയാണ്. ഫയാ ഫർദൻ ബിലാ സാനിൻ അജിർനി വസബ്ബിത്നി ബിഇസ്ദിക ദൽ ജലാലി. ഫയാ ഫർദൻ, ഒറ്റയായവനെ. ഫർദ് എന്നത് അള്ളാഹുവിന്റെ ഇസ്മല്ല, അസ്മാവുൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മല്ല. പക്ഷേ ഇഖ്ബാറിന്റെ ബാബിൽ അള്ളാഹുവിനെ നമ്മൾ പിന്നെ ചില കാര്യങ്ങൾ, അള്ളാഹുവിനുള്ള വിശേഷണങ്ങൾ കൊണ്ട് നമ്മൾ വിളിക്കാം, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ആ രീതിയിൽ വിളിച്ചിരിക്കുകയാണ്. യാ ഫർദൻ, ഒറ്റ എന്നുള്ള ഏകനായവനെ. ബിലാസാനി, വേറെ രണ്ടാമതൊന്നുമില്ലാത്ത ഏകനായവനെ. അജിർനി, എന്നെ കാത്തു രക്ഷിക്കണം. വസബ്ബിത്നി ബിഇസ്ദിക ജലാലി, എന്റെ ഇജ്ജത്ത് കൊണ്ട് ഞാൻ തേടുകയാണ്. നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഖബറില് ചോദ്യം ചെയ്യലുണ്ടാകും. ആ സമയത്തെല്ലാം ഉറപ്പിച്ച് നിർത്തേണമേ എന്ന് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തേടുകയാണ്. ഒരുപാട് ദുആകൾ കാണാം. അള്ളാഹുമ്മിനി അസ്അലുക സബാത്ത്, അള്ളാഹു എന്നോട് സബാത്തിനെ തേടുന്നു. അതുപോലെ അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തുമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദൃഢമായി പറഞ്ഞവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും ഉറപ്പിച്ച് നിർത്തും. വആമിൽനി ബിഅഫ്വിക വഗനി ഖൽബി ബിഫളിക അൻ ഹറാമിക ബിൽ ഹലാൽ, നിന്റെ അഫ്വ്. അഫ്വ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണമായി പാപങ്ങൾ പുറത്തു വരുന്ന ഒരവസ്ഥ, അത് നീ എനിക്ക് ചൊരിയണം. അതുപോലെ തന്നെ വഗനി ഖൽബി ബിഫളിക അൻ ഹറാമിക ബിൽ ഹലാൽ, നിന്നെ നിനക്കൊരു ഹറാമ് ചെയ്യുന്നതിൽ നിന്ന് ഹലാൽ കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തണമേ. ഒരു മഹത്തായ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരിക്കൽ അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു മുക്കാത്തബ് വന്നു. മുക്കാത്തബ് എന്ന് പറഞ്ഞാൽ യജമാനോട് ഞാൻ പിന്നെ പൈസ തന്നിട്ട് എന്നെ മോചിപ്പിച്ചോളാം, ഇത്ര ദിവസത്തിൽ കരാർ എഴുതിയവനാണ്, കടബാധ്യത ഉള്ളവനെ പോലെയാണ്. അവൻ വന്നിട്ട് അലിയറ നേരത്തെ പരാതി പറഞ്ഞു.
അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ദുആ പഠിപ്പിച്ചു തരാം, റസൂലുള്ള പഠിപ്പിച്ചു തന്നത്, അത് ചൊല്ലിക്കഴിഞ്ഞാൽ ജബൽ സബീർ അത്ര കടമുണ്ടെങ്കിലും അത് ഒഴിവാക്കി കിട്ടും. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഖിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അൻ സിവാക. അല്ലാഹുവേ, നിന്റെ ഹലാല് കൊണ്ട് എനിക്ക് തൃപ്തിയാക്കണം, ഹറാമ് പെടുന്ന അവസ്ഥ ഉണ്ടാവാം, ഹറാമിൽ വീഴുന്ന അവസ്ഥ ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ മറ്റൊരാളുടെ ഔദാര്യം ചോദിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്, നിന്നോട് മാത്രമായിരിക്കണം. ഈ ദുആ ചൊല്ലിയ എത്ര വലിയ കടബാധ്യതയും ഒഴിവായി കിട്ടും. ونقي القلب من درن الخطايا ورشني من فواضلك الجزالي. എന്റെ കൽബിനെ ഈ തിന്മകളുടെ അഴുക്കിൽ നിന്ന് നീ വൃത്തിയാക്കണം, അതുപോലെ തന്നെ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് എന്നെ പൊതിയണം എന്ന് ദുആ ചെയ്യുകയാണ്. ولاطف باللطائف والعنايا ضعيفا في جنابك ذاتكالي. നിന്റെ അതിയായ അനുകമ്പ എന്റെ മേലെ ചൊരിയണം, അതുപോലെ നിന്റെ സഹായം എന്റെ മേലെ ചൊരിയണം. ഞാൻ ദുർബലനാണ്, എല്ലാ കാര്യത്തിലും നിന്നെയാണ് ആശ്രയിക്കുന്നത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യം കൊണ്ടല്ല നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മഹത്തായ ദഅവാത്തുൽ മക്റൂബ് ദുരിതം ബാധിച്ചവന്റെ ദുആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐൻ വസ്ലിഹ് ലീ ശഅനി കുല്ലഹ് ലാ ഇലാഹ ഇല്ലാ. കണ്ണിവ വെട്ടുന്ന തറഫത ഐൻ, കണ്ണൊന്ന് അടച്ചു ഉറക്കുന്ന സമയം പോലെ എന്റെ കാര്യം നീ ഏൽപ്പിക്കരുത്, അല്ല എന്റെ കാര്യം നീ ഏറ്റെടുക്കണം, അത്ര പോലെ എന്നെ ഏൽപ്പിച്ച് എനിക്ക് സാധിക്കൂല. ആ രീതിയിലാണ് നമുക്ക് അള്ളാഹുവിനോട് ബന്ധമുണ്ടാവുന്നത്. എല്ലാ കാര്യവും അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള അവസ്ഥ, എന്റെ കാര്യങ്ങളെല്ലാം നീ നന്നാക്കി തരണമേ. വസ്ലിഹിലി ശൈനി കുല്ലഹു ലാ ഇലാഹ ഇല്ല അൻത. എന്നിട്ട് പറയാണ്, വജിമ്മിൽ നീ ബിആഫിയതിൻ വഅഫ്വിൻ ഫൈൻ തംനുൻ ബിഅഫ്വിക ലാ ഉബാരി. നിന്റെ അഫു കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ നീ നൽകുന്ന ആഫിയത്ത് കൊണ്ട് നീ പാപങ്ങൾ പാപം കൊടുക്കുക. അഫു പറഞ്ഞാൽ നിന്റെ പാപമോചനം കൊണ്ട്, ആഫിയത്ത് പറഞ്ഞാൽ ദുനിയാവിലും പരലോകത്തോടെ എല്ലാ ഹൈറകളും, അതുകൊണ്ടും നീ എന്നെ ചൊരിയണം, നീ എനിക്ക് ധാരാളം അഫുവും ആഫിയത്തും നൽകണം. പ്രത്യേകം ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ചെല്ലാറുള്ള ദുആത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത ദുആ ആയിരുന്നു എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയത ഫി ദുനിയാ വൽആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് ഞാൻ എന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫി ദീനി വദുനിയാ വഅഹ്ലി വമാലി. എന്റെ സമ്പത്തിലും എന്റെ അതുപോലെ കുടുംബത്തിലും ദുനിയാവിലും എല്ലാം അഫുവും ആഫിയത്തും നൽകണം എന്ന് ദുആ കാണാം. ഇത് കുറച്ച് ബാക്കി കൂടി ഉണ്ട്, ദുആ കാണാം. അവസാനം ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു മാ ഗന്നത് ബിഐകിൻ അലല്ല റസാലി മിൻ തൽഹി വവാലി. വസല്ലല്ലാഹു, അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലണം. മാ ഗന്നത് ബിഐകിൻ, എത്രത്തോളം ഐക്കറ ഐക്കത്ത് എന്നുള്ള വൃക്ഷമാണ്, ആ വൃക്ഷത്തിന്റെ മൂടുന്ന അല്ലാഹുസാനിമിൻ, ആ വൃക്ഷത്തിന്റെ കൊമ്പുകളിലെല്ലാം മൊത്തം മൂടുന്ന അത്രയും സ്വലാത്ത് ചൊരിയണം. പിന്നെ തുനാദി ദായിമൻ തദ്ഊ ഹദീല ഹമാമാതുൻ അലാ ഫനനി അവാലി. ഒരു വൃക്ഷത്തിന്റെ മേലെ കൊമ്പിൽ നിന്നുകൊണ്ട് കരയുന്ന പ്രാവിനെ പോലെ അത്ര കരച്ചിലോ അത്ര ഉണ്ടോ അത്രത്തോളം നീ സ്വലാത്ത് ചൊരിയണം. അതായത് സ്വലാത്തിന്റെ ഒരു അളവ് കവി ഒന്ന് നല്ല രീതിയിൽ എഴുതിയതാണ്, അത്രയേ ഉള്ളൂ, കവിത രൂപത്തിൽ എഴുതിയതാണ്. ഒരു വൃക്ഷത്തിനെ മൂടുന്ന അത്രയും, ഒരു പ്രാവ് കരയുന്ന അത്രയും നീ സ്വലാത്ത് ചൊരിയണം. അലൽ മഅസൂമി അഫ്ളി കുല്ലി ഖൽഖിൻ വസ്ക്കൽ ഖൽഖി മഅ സഹബിൻ വഅലി. ആരുടെ മേലെ? അലൽ മഅസൂം. മഅസൂം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ. അഫ്ളി കുല്ലി ഖൽഖിൻ, എല്ലാ സൃഷ്ടികളിലും ഉത്തമനായിട്ടുള്ള. വസ്ക്കൽ ഖൽഖി മഅ സഹബിൻ വഅലി, ഏറ്റവും പരിശുദ്ധനായ സൃഷ്ടിയായിട്ടുള്ള. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ മേലെയും അതുപോലെ പിന്നെ കുടുംബത്തിന്റെ മേലെയും സ്വലാത്ത് ചൊരിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഈ ബൈത്ത് അവസാനിപ്പിക്കുകയാണ്. അവസാനത്തിൽ കുറച്ച് വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് ഒരു കാര്യം തുടങ്ങിയത് അവസാനിപ്പിക്കാൻ വിചാരിച്ചിട്ട് ചെയ്തതാണ്. അവിടെ പ്രധാനപ്പെട്ട ഭാഗം ഒന്നാമത് പറഞ്ഞ ഇഖാസത്തുൽ അഹ്സാനിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ആറ് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മനസ്സിലാക്കിയ സലീമായ കൽബുള്ള ഒരുത്തന് ഉണ്ടാകുന്ന വിശേഷണങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ എപ്പോഴും ദിക്ര് ചെയ്യുന്നവനായിരിക്കും അവൻ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദിക്ര് എങ്ങനെ നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടം ദുഃഖം അനുഭവിക്കുന്നവനായിരിക്കും. അതുപോലെ സമയത്തിൽ അതിയായി പിശുക്ക് അവൻ കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കും, അഥവാ അള്ളാഹുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവനായിരിക്കും. അവന്റെ ഹം, അവന്റെ ചിന്ത അള്ളാഹു മാത്രമായിരിക്കും. അതുപോലെ അവൻ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ ഏറ്റവും റാഹത്തും ഏറ്റവും സമാധാനവും കണ്ടെത്തുന്നവനായിരിക്കും. അതുപോലെ ആറാമത് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇഖ്ലാസ് ഉള്ളവനായിരിക്കും, നസീഹത്ത് ഉള്ളവനായിരിക്കും, ഇഹ്സാൻ ചെയ്യുന്നവനായിരിക്കും. അതുപോലെ ഇഹ്സാൻ ചെയ്യുന്നവനായിരിക്കും, എന്ന് പറഞ്ഞു. അതുപോലെ അവന്റെ കുറവുകൾ മനസ്സിലാക്കുന്നവനായിരിക്കും, ഇത്തിബ നസ്തുകളെ പിൻപറ്റുന്നവനായിരിക്കും, അങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉള്ളവനുമായിരിക്കും അവനെന്ന് പറഞ്ഞു. ഈ ആറ് ലക്ഷണങ്ങൾ നമ്മളിൽ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൽബിന്റെ ശിഹത്തിന് വേണ്ടി അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക. അതിനു പുറമെ അഹ്ലുസുന്നയുടെ അഖീദയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഉലൂവ്, നുസൂല്, അള്ളാഹുവിനെ കാണുന്ന റുഖ്യത്ത്, മീസാന്, സിറാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്റാഉ മിഅ്റാജ്, നരകം, സ്വർഗം, അതുപോലെ എല്ലാ വിഷയവും ചുരുക്കിയിട്ട് ഈ ബൈത്തിലൂടെ ഷെയ്ഖ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാണ് പറഞ്ഞത്? സഹീഹായ അഖീദ ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല, സലീമായ കൽബുണ്ടാവില്ല. നാവ് കൊണ്ട് വിക്ര ഹവാരിജികളുടെ കാഴ്ച നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രത്തോളം അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയെ വിക്ര ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷെ അത് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉപകാരപ്പെട്ടിട്ടില്ല, അവരുടെ കൽബ് സലീമാക്കിയിട്ടില്ല. കാരണം സഹീഹായ അഖീദ അവർക്ക് ഇല്ല എന്ന് പിന്നെ നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മുടെ കൽബിനെ ഇതുപോലെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് നിറച്ച് സലീമായ കൽബുള്ള ആളുകളാക്കി നമ്മെ മാറ്റുകയും ചെയ്യട്ടെ. അപ്പോഴൊക്കെ الحمد لله رب العالمين.